പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കർത്താവ് അനേകരെ രക്ഷിക്കുന്ന കാഴ്ച, അതിന്റെ അത്രയും ഹൃദയത്തിന് ആനന്ദം നൽകുന്ന വേറൊരു കാഴ്ചയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഹൈറേഞ്ചിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാ. ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥനാ യോഗങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പം ലാസ്റ്റ് ബസ്സുണ്ട്, 12:30 SND എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്, രാത്രി 12:30. എന്റെ സ്ഥിരം വണ്ടിയാ, അത് പോയാൽ പിന്നെ ബസ്സൊന്നുമില്ല. അപ്പം ലാസ്റ്റ്, നിങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്നവര് കാണും, ഈ ലാസ്റ്റ് വണ്ടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. മാക്സിമം ആളുകൾ ഇടിച്ചു കയറ്റിക്കൊണ്ട് പോകും. പ്രൈസ് ദ ലോർഡ്. ഈ പ്രാവശ്യം 27 ക്യാമ്പുകൾ ആദ്യമായിട്ടാണ് രജിസ്ട്രേഷൻ നിർത്തിവെച്ചത്. വന്നവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ സ്ഥലത്തിന് പരിമിതിയുണ്ട്, ദയവായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ വരിക. ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയാൻ ഇത്രയും ആളുകൾ കടന്നു വന്നു. ഒരു ദിവസം മാത്രം 45 പേര് സാക്ഷ്യം പറയാൻ വന്നു. അവരോട് ക്ഷമിക്കണം, എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള സമയങ്ങളില്ല. എന്റെ ഹൃദയത്തിൽ തോന്നി ചിന്തിക്കുക, കർത്താവിന്റെ ലാസ്റ്റ് ബസ് പോകാറായി, അതിലേക്ക് കർത്താവ് മാക്സിമം ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് തീരട്ടെ. അവിടെ അറ്റൻഡ് ചെയ്ത അനേകർ ഇവിടെ വന്നിട്ടുണ്ട്, അവർ നിങ്ങളോട് നേരിട്ട് വിശേഷങ്ങളൊക്കെ പറയും. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, അത് നിങ്ങൾ വിശ്വസിക്കണം. ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു ജീവിക്കുന്നവനായ ദൈവം. ഒരു തമിഴ് ഗാനത്തിന്റെ ഒന്ന് രണ്ട് വരികൾ ഞാൻ പാടിയിട്ട് നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അനേകർ ഇന്നലെയും ഇന്നുമായിട്ട് മൈസൂരിലെ ക്യാമ്പിലേക്ക് കടന്നു പോയിരിക്കുന്ന അവരോർ നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളെ രാത്രി അവരൊക്കെ മടങ്ങി വരും, ഇന്ന് രാത്രി ചിലർ മടങ്ങി വരും. അവർക്ക് ദൈവം ശക്തിയും ബലവും കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ രക്ഷിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പാട്ടറിയാം? പള്ളങ്ങളെല്ലാം നിറമ്പിട വേണ്ടും, എത്ര പേർക്കറിയാം? കുറച്ച് അതിന്റെ ലൈൻസ് കൂടി ഇല്ല. നമ്മൾ അനേകര് പാടിയത് വള്ളങ്ങളെല്ലാം എന്നാ. വള്ളങ്ങൾ എന്ന് പറഞ്ഞ, വള്ളങ്ങൾ മീൻസ് വള്ളം. നമ്മൾ MT ആയിട്ടൊരു വള്ളമായിട്ട് വന്നു, പത്രോസിന്റെ പടമൊക്കെ നിറച്ച പോലെ മീൻ തന്ന് നിറയ്ക്കണം, അതല്ല. പള്ളങ്ങൾ മീൻസ് വാലീസ്, വാലികൾ, താഴ്വരകളൊക്കെ നികന്നു പോണം. എല്ലാ മലയും കുന്നും ഇടിഞ്ഞ് ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നാന്നറിയോ? ദൈവരാജ്യത്തിൽ യേശുക്രിസ്തുവിന്റെ തലയല്ലാതെ വേറൊരു തലയോ നാമോ ഉയർന്നിരിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ സർവശക്തനായ പരിശുദ്ധാത്മാവ് അതിടിച്ചു കളയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം.
പള്ളങ്ങളെല്ലാം നിറമ്പിട വേണ്ടും, മലകൾ കുന്നുകൾ തകർന്നിട വേണ്ടും, കോണലാണ് വൈനി നേരാവണം, കരടാണവ സമമാകണം, രാജാവ് വൈകിരാം ആയത്തമാവ്, രാജാവ് വൈകിരാം ആയത്തമാവ്, യേശു വൈകിരാം എതിർക്കൊണ്ട സല്ലവോ, യേശു വരികിറ എതിർക്കണ്ട സെല്ലവോ. പള്ളങ്ങളെല്ലാം നിറവിട വേണ്ടും, മലകൾ കുണ്ടുകൾ തകർന്നിട വേണ്ടും, കോണലാണവേ നേരാവണം, കരടാണവ സമമാകണം, രാജാവ് വരികിറ ആയത്തമാവോ, രാജാവ് വരികിറ ആയത്തമാവോ, യേശു വരികിറ എതിർക്കൊണ്ട സല്ലവോ, യേശു വരികിറ എതിർക്കൊണ്ട സല്ലവോ.
പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മധ്യത്തിൽ രാജാവുള്ളതിനായി സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചവൻ ഞങ്ങളുടെ മധ്യത്തിൽ തേജസ്സോടെ എന്നുള്ളതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു കർത്താവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ പ്രിയപിതാവെ, ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഹൃദയങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പരിപൂർണ സ്വാതന്ത്ര്യമുള്ളതിനായ സ്തോത്രം. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ഇവ അനുസരിച്ച് തീരണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പല പ്രാർത്ഥനയോടും ശ്രദ്ധയോടുമായിരിക്കുക. ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ എന്റെ ചിന്തയിൽ വിശ്വാസ ജീവിതയാത്രയെ കുറിച്ച് തന്നൊരു ചിന്ത, എലിയാസറിനോടുകൂടെ റെബേക്ക ഇസ്സാക്കിനെ കാണാൻ പോകുന്നൊരു യാത്രയാണ്. നമ്മുടെ യാത്രയും അതുതന്നെയാണെന്നാണ് ദൈവനോട് സംസാരിച്ചത്. അവർ പറഞ്ഞു, ബാലി ഒരു 10 ദിവസം അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല, പോവാന്ന് പറഞ്ഞ് പിന്നീട് വീട്ടിൽ പോയി വായിച്ചാ മതി. ജനസിസ് 24 വിൽപ്പത്തി 24 ഒട്ടകത്തിന്റെ പുറത്ത് കയറി അവക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇട്ട് അവൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഇസാക്കിന്റെ അടുക്കിലേക്ക് ഉള്ള യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയാണ്. ഏകദേശം 40 മൈൽ ദൂരമുണ്ടായിരുന്നു. 40 മൈൽ എത്ര കിലോമീറ്ററാ? 55-60 കിലോമീറ്റർ. ഇന്ന് നിങ്ങൾ 1 മണിക്കൂർ കാർ ഓടിച്ച് എത്തുമായിരിക്കും, പക്ഷെ ക്യാമൽ ഒട്ടകത്തിന്റെ പുറത്ത് ദുർഘടമായ വഴിയിലൂടെ എത്ര സമയമെടുത്തെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ യാത്രയിൽ അവൾ എലിയാസറിൽ നിന്ന് ഇസാക്കിനെ കുറിച്ച് മാക്സിമം കാര്യങ്ങൾ പഠിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ആ യാത്രയിൽ അവൾ തന്നെ തന്നെ ഒരുക്കുകയായിരുന്നു. മൂന്നാമത്, എവറി മോമെന്റ്, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അവൾക്കറിയാം, ഐ ആം അപ്രോച്ചിങ് മൈ ബ്രൈഡ് ഗ്രൂം, ഞാൻ എന്റെ മണവാളിനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അഞ്ചാമതായി, യാത്രയുടെ പ്രയാസങ്ങൾ അവളെ ഭാരപ്പെടുത്തിയില്ല, കാരണം അവൾ വിവാഹിതയാകാൻ പോകുന്നു, അവളുടെ ആത്മമണവാളിനെ കാണാൻ പോകുന്നു എന്നുള്ള ചിന്ത കൊണ്ട് അവളുടെ പ്രയാസങ്ങൾ അവളെ ഭാരപ്പെടുത്തിയില്ല. ഷി വാസ് ഫിൽഡ് വിത്ത് ബ്ലെസ്ഡ് ഹോപ്പ് ആൻഡ് ജോയ്. അവളൊരു പ്രത്യേകമായിരിക്കുന്ന സന്തോഷത്താലും പ്രത്യാശയാലും നിറയപ്പെട്ടെങ്കിൽ നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെ കാണാൻ പോകുന്ന നമ്മൾ ഒരു കാര്യം ഓർത്തോണം, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് യേശുവിനെ കുറിച്ച് മാക്സിമം ചോദിച്ചു മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണം. നാലാമതായി, നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോഴും ഓർത്തോണം, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് മാത്രമല്ല, പ്രിയനോട് ഞാൻ ഏറ്റവും അടുത്തതായത് എനിക്ക് എത്ര ആനന്ദം. പിന്നെ യാത്രയിൽ ഇച്ചിരി ഭാരവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ കർത്താവിനെ കാണുമെന്നുള്ള ആ ഒരു പ്രത്യാശ കൊണ്ട് ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മറന്നു പോകുവാണ് നമ്മെ ജയകരമായ ഒരു ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് പകൽ എലിയാസർ പരിശുദ്ധാത്മാവിന്റെ ചില റോളുകളെ കുറിച്ച് ഞാൻ വേഗത്തിൽ സംസാരിച്ച് ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിൽ എടുക്കണ്ട, എല്ലാ സഭകളും ഉള്ളോടും ദൂത് പറഞ്ഞിട്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാണ് അവസാനിക്കുന്നത്. എന്താണത്? ആത്മാവ് സഭകളോട് പറയുന്നത്, നിങ്ങളൊരു സഭയ്ക്കൊരു ലേഖനം എഴുതിയിട്ട് നിങ്ങൾ പറയുമോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇത് സഭയിൽ വായിക്കണം. ഇപ്പൊ നിങ്ങളിപ്പോ ഉദാഹരണം, ബെല്ലാരിലെ ചർച്ചിന് വേണ്ടി നിങ്ങൾ ഒരു ഒരു ഇവിടെ നിന്നൊരു ലേഖനം എഴുതി, ആത്മീയമായിക്കോട്ടെ, അവസാനം നിങ്ങൾ എഴുതുക, ഓക്കെ, ഇത് അവിടെ ദൊഡ്ഡകട്ടെ ചെവിയുള്ളവരെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സ് എ മീനിങ്? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എഫേസോ സഭയോട് പറയാനുള്ള കാര്യം പറയുക, ആത്മാവിന്റെ ചെവി തുറന്ന് കേൾക്കുന്നവൻ അവൻ ആത്മാവ് പറയുന്നത് എന്തെന്ന്, ഇമ്പോർട്ടന്റാ, എന്താണ് ആത്മാവ് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? കംഫർട്ടർ എന്ന് പറഞ്ഞാല് നമ്മളെ അങ്ങ് ആശ്വസിപ്പിക്കുന്ന ഒരു, തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ ദൈവത്തിന്റെ ആശ്വാസം ചുമ്മാ ഉള്ള ആശ്വാസമല്ല. ഇപ്പൊ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നോട് പറയാം, ബ്രദറെ സാരമില്ല കേട്ടോ, ദൈവം എല്ലാം അറിയുന്നുണ്ട്. കർത്താവ് ആശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ വിടുന്ന പോലെ അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത്രയേ ഉള്ളൂ. ആദ്യം ഇടിക്കേണ്ടതിനെ മുഴുവൻ ഇടിച്ചിട്ടേ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കത്തുള്ളൂ. ഹാലലൂയ്യ. എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന കോട്ടകളെയും സങ്കല്പങ്ങളെയും ബുൾട്ടോസർ JCB കൊണ്ടുവന്ന് ഇടിച്ചു നിരത്താതെ ആദ്യം പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. രണ്ടാമത് എണ്ണയൊക്കെ തേച്ച് നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, പക്ഷേ നമുക്കൊരു ഹോപ്പുണ്ട്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അനേക വചനങ്ങൾ നമ്മൾ എടുക്കും. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിലും പറയും. Luke 3:1-ഓൺവേർഡ്സ് ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. Luke 3:1-ഓൺവേർഡ്സ്
തിബ്രിയോസ് കൈസറുടെ വായിച്ചയുടെ
ഒരു മിനിറ്റ് സുനീഷ്, ആദ്യത്തെ ആളാരാ? നിങ്ങൾക്ക് ആളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പുഷ്പർ, എന്താ അഭിപ്രായം? എന്താ കൈസർ എങ്ങനെയാ? നല്ലൊരു മനുഷ്യനാ അല്ലെ? തിബ്രിയോസ് കൈസറാണ് മൊത്തത്തിൽ റൂൾ ചെയ്യുന്ന അവിടെ ഇസ്രായേല്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചോണേ. കൈസർ എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം സീസർ, ആ പുള്ളിയുടെ ആ സ്വഭാവവിശേഷങ്ങൾ ചിന്തിച്ചോണം. അടുത്ത പാർട്ടി ആരാ?
വായിച്ചോടെ 15-ാം അധ്യായം.
അയാള് 15 വർഷമായിട്ട് ഭരിച്ചോണ്ടിരിക്കുക. ഓക്കെ, അടുത്തത്
പൊന്തിയോസ് പീലാത്തോസ്.
അടുത്ത ആള് ആരാണത്? എന്തോ പൊന്തിയോസ് പീലാത്തോസ്. പണ്ടൊരാളി ചോദിച്ചു, നമ്മള് ബൈബിളിലെ പേരാണേലും പീലാത്തോസിന് പിള്ളേർക്ക് പേരിടുവോ? ഇല്ല. പൊന്തിയോസ് പീലാത്തോസ് നമുക്കറിയാം, ആളുകൾ ആയിരങ്ങളെ ക്രൂശിച്ചവനാ പൊന്തിയോസ് പീലാത്തോസ്. ഇനി അടുത്ത ആൾ ആരാണവാ? ഹെരോദാവ്. അടുത്ത ആള്, എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു, ചുവൽ ഒരുത്തം പോലും ഇല്ല. ഹെരോദാവ് ഗലീലയിൽ. ഓക്കെ, ഹെരോദാവിന്റെ ബർത്ത്ഡേക്കാണ് ആരുടെ തല പോയെ? ഇതാ ഹെരോദാവ്. നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് ആരാന്നറിയാവോ?
ഫിലിപ്പോസ്.
ആ ഫിലിപ്പോസിന്റെ വിശുദ്ധി അറിയാവോ? ബൈബിളിൽ ശരിച്ചു വായിക്കുന്നവർക്ക് അറിയാം. എന്തുവാ? നിങ്ങൾക്ക് അറിയാം അല്ലേ? ആ ഫിലിപ്പോസ് അടുത്ത പാർട്ടി. ഓക്കെ, അത് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളാ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. സീസർ. അപ്പൊ നമ്മൾ അവിടെ ജീവിക്കുന്നതായിട്ട് നമ്മളെ ഒന്ന് കാണണം. സീസർ അവിടെ നിൽക്കുന്നു, അടുത്ത പാർട്ടി പീലാത്തോസ് അവിടെ വാഴുന്നു, ഹെരോദാവ് അവിടെ ഒരു സൈഡിൽ കൂടെ വാഴുന്നു. അവിടെ യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയത്, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്ന് പറഞ്ഞിട്ട്. അടുത്തത് ആരാന്നറിയോ? എനിക്ക് ഈ പുള്ളികളെ അറിയത്തില്ല. ലുസന്യാസും ഇവമാരൊക്കെ ഏകദേശം ഈ കണ്ടീഷനാണ് എന്റെ ചിന്ത. അടുത്ത വചനം വായിച്ചാട്ടെ. ഇനി ആത്മീയ സ്പിരിച്വൽ ലീഡർഷിപ്പ്,
ഇടയ പ്രഭുക്കന്മാരായി ഹന്നാവും കയ്യപ്പാവും.
ആരാ സ്പിരിച്വൽ ലീഡേഴ്സ്? തീർന്നേ. ഈ ഒരവസ്ഥയിൽ ഇരിക്കുമ്പോ പ്രിയമുള്ളവർ എന്തെങ്കിലും ഹോപ്പുണ്ടോ? നിങ്ങൾ പറ. ഈ വായിച്ചയിൽ ഒരുത്തം പോലും ചൊവ്വില്ലാത്തൊരു കാലത്ത് എന്തെങ്കിലും ഹോപ്പുണ്ടോ? നിങ്ങൾ ആ കാലത്തെ കുറിച്ച് ചിന്തിക്കണം. 400 വർഷമായി പ്രവാചകന്മാര് പ്രവചിച്ചിട്ട് മലാക്കിക്ക് ശേഷം 400 വർഷം പിന്നെ ഒരു ശബ്ദവും ഇല്ല. അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ എസയാവുണ്ടോ? എരമ്യാവുണ്ടോ? എസക്കിയലുണ്ടോ? ദാനിയേലോ? ആരുമില്ലെന്ന് ആ സമയത്ത് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ജനത്തിന്റെ അവസ്ഥയെ കൂടി നിങ്ങൾ ചിന്തിക്കണം. ജനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളിത് പറഞ്ഞേ. എന്തായിരിക്കും ജനത്തിന്റെ അവസ്ഥ? വളരെ പ്രയാസത്തിലും കഷ്ടത്തിലും ഞെരുക്കത്തിലും ഞരക്കത്തിലും പിന്മാറ്റത്തിലും ഒക്കെ ഇരിക്കുമ്പം ദൈവം ഒരാളെ വിടുക, ഒരു ആശ്വാസകനെ. ആരാന്നറിയോ? ആശ്വാസകന വലിയ വെട്ടിരുവായും വലിയ കോടാലിയൊക്കെ ആയിട്ട് വിടുകയാണ് ഒരാളെ. അപ്പൊ അവരിങ്ങനെ പ്രതീക്ഷിക്കുക, ദൈവമേ പരിശുദ്ധാത്മാവിനെ അയച്ചൊന്ന് ആശ്വസിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോ ഒരാള് വന്നിട്ട്, നിങ്ങൾ കണ്ടീഷൻ ആലോചിക്കണം, 1-2 വർഷമായി തുടങ്ങിയതല്ല, അനേക വർഷങ്ങളായിട്ട് ഞരങ്ങി ഞെരിക്കും. നീതിയുള്ള ദൈവമാണ്. ദൈവം നിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ വിടേണ്ടത് ആരെ പോലെ ഒരാളെന്നറിയോ? പ്രവാചന്മാരെല്ലാം തന്നെ നല്ല സ്ട്രോങ്ങാ, എന്നാലും ഒരു ഹബക്കൂക്കിനെ പോലെ ഒരു അല്ലെങ്കിൽ ഇച്ചിരി ആമോസിനെ പോലെ ഒരാളെ വിടാനുള്ളതിന് ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഒരാളെ വിടുക. ഏതാത്മാവ്? ഏലിയാവിന്റെ ആത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന ആള് വന്നേച്ച് പ്രസംഗം ആരംഭിക്കുന്ന തന്നെ ഇപ്പം ഈ സഭകളിലൊക്കെ പോകുമ്പോഴേ ദൈവവലക്കാരൊക്കെ ആദ്യം ഞങ്ങളൊന്നും അങ്ങനെ സാധാരണ അങ്ങനെ പരിചയിച്ചിട്ടില്ല. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, പിന്നെ അവിടെ ഇരിക്കുന്ന പ്രമുഖരായിരിക്കുന്ന ആളുകൾ, അനേക വർഷങ്ങളായി ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ പറഞ്ഞ ഈ പുള്ളിയുടെ ഇൻട്രഡക്ഷൻ എന്നറിയോ? സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചു തുടങ്ങും. ഇതെന്തോ ഒരു ശുശ്രൂഷയാ. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടി രക്ഷപ്പെടാൻ നിങ്ങളെ ആരാ ഉപദേശിച്ചത്? പുള്ളിയുടെ പ്രസംഗം നമുക്ക് അറിയാം വ്യക്തമായിട്ട്. എന്തെന്നറിയാവോ? ആദ്യം പരിശുദ്ധാത്മാവ് ഇടിച്ചു നിരത്തേണ്ടതിനെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുക. പക്ഷെ ആ കർത്തം ഇടിച്ചേർത്താൻ പറ്റത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, ശുശ്രൂഷ വേറെയാ. അതുകൊണ്ട് ആദ്യം വന്ന സ്നാപകയോന്നാന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇടിച്ചു നിരത്തുന്ന ശുശ്രൂഷയാ. എല്ലാവരും പറഞ്ഞു, ബ്രദറെ എനിക്ക് പരിശുദ്ധാത്മാവിന് ദൈവം അങ്ങോട്ട് തരുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ ഒരു ഒരു വീട് വാങ്ങി, ഒരു പഴയ വീട് വാങ്ങിച്ചിരിക്കട്ടെ, അതെ 100-300 വർഷമുള്ള ഒരു പഴയ വീട്, നിങ്ങളവിടെ ആ വീടോടുകൂടെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുക, അതെ ബ്രദറെ ഒരു വീട് പണിയാൻ പോവാ, പ്രാർത്ഥിക്കണം. ശരി, നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കാൻ നേരം ഇവർ ഇതിനോട് ഏച്ചു വെച്ചൊരു വീട് പണിതാ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ചേക്കാം, പക്ഷെ നമ്മൾ പറയും, പ്രിയ സഹോദര, ഇത് 100-300 വർഷമുള്ള ഒരു പഴഞ്ചൻ വീടായത്, ഇത് ആദ്യം ജെ സി ബി കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി അവസാനത്തെ കല്ലും പെറുക്കുന്ന ദിവസം വരാം, അപ്പോ അപ്പൊ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം. ഇതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഒരു ദൈവാസം പറഞ്ഞപ്പോ എല്ലാവരും പറയാ, കർത്താവേ ആത്മാവിന്റെ വചനങ്ങൾ എന്റെ ഉള്ളിൽ ഒന്ന് എഴുതണേ. ഒരാൾ ചോദിച്ചു, മുഴുവൻ സ്വന്തം കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ ആത്മാവിനെ എഴുതാൻ എവിടെ ഇടയുള്ളേ? എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്, സ്വന്തം പദ്ധതികളും സ്വന്തം പ്ലാനുകളും ഡസ്റ്റർ എടുത്തുന്ന തൂക്ക്, അപ്പോൾ ആത്മാവ് എം ഡി ആയ അതിൽ അതെ ആത്മാവിന്റെ വചനങ്ങൾ എഴുതി വെക്കും. ദൈവത്തെ സ്തുതിക്കാം, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. അപ്പം ഈ യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞു, കടവന്മാരെ തിരിച്ചു കൊടുക്ക, തിരിച്ചു കൊടുക്ക, റെസ്റ്റോർ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു 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 പറഞ്ഞു. എന്തെന്നറിയോ, പുള്ളി ചെയ്തൊരു കാര്യമുണ്ട്, പുള്ളി അങ്ങ് സ്നാനപ്പെടുത്തി. സ്നാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? മരണം തന്നെയാണ്. വന്നവരെ എല്ലാവരെയും അവിടെ കുഴിച്ചിട്ടു, ഇടിച്ചു നിരത്തേണ്ടതിനെ മുഴുവൻ ഇടിച്ചു നിരത്താതെ, കർത്താവ് നിന്റെ ആത്മാവിൽ എന്നെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു വ്യർത്ഥമായ പ്രാർത്ഥനയാണ്. പഴയ ദുരിത്യം കൊണ്ട് ചെന്നിട്ട്, കർത്താവേ ഈ പഴയ ദുരിത്തിയിൽ നിന്റെ പുതിയ ആത്മാവായ പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നിറയ്ക്കത്തില്ല. കാരണം തുരുത്തിയും കൂടെ പൊളിഞ്ഞു പോവും, പഴയ കീറാറായ വസ്ത്രവും കൂടെ ചേർത്ത് കൊണ്ട് കർത്താവേ ഈ തുണി ഒന്ന് ചേർത്ത് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, ഇതേ ഇത് പിന്നെ കീറി ഇത് വല്ലാണ്ടായിപ്പോ, അതുകൊണ്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്ന എന്റെ ഹൃദയത്തിൽ പൊങ്ങി നിൽക്കുന്ന, ഇതിനൊന്നും ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ഞാനെന്ന ഭാവം, നിഗളം, അഹങ്കാരം, പച്ചമലയാ അല്ലെ നമ്മുടെ ഇവിടുത്തെ ബാംഗ്ലൂർ ഭാഷയിൽ ഈഗോ. ഇവൻ റോബർട്സ് പ്രാർത്ഥിച്ച ഒരു, കർത്താവേ ലോർഡ് ബെൻമി, എന്നെ നീ ഒന്ന് വളയ്ക്കണം. പുള്ളിയെ വളച്ചു, ദൈവം ആത്മാവിനെ കൊടുത്തു. അപ്പൊ ആത്മാവ് ചെയ്യുന്ന ആദ്യത്തെ ശുശ്രൂഷ, പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യകാലത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ ശുശ്രൂഷ ഇടിച്ചു നിരത്തുന്ന ശുശ്രൂഷയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നേപ്പിച്ചു കൊടുക്കാതെ പരിശുദ്ധാത്മാവ് ഇടിച്ചു നിരത്തത്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന, കർത്താവേ ഇത്രയും വർഷമായിട്ട് നീ എന്നെ ഇടിച്ചു നിരത്തിയത് മതിയായില്ലേ കർത്താവേ? ഞാനൊന്നുമല്ല എന്ന് പറയുന്ന നിമിഷം വരെയും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഏശയ്യാ പ്രവചനം അതിന്റെ 40-ാം അധ്യായം ഒന്ന് വായിച്ചു, ഏശയ്യാ പ്രവചനം അതിന്റെ 40-ാം അധ്യായം, അതിന്റെ ആശ്വസിപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ആശ്വസിപ്പിക്കുന്ന എങ്ങനെയാന്നാ വചനത്തിൽ പറയുന്നത്, ഐസയ്യാ ചാപ്റ്റർ 40,
എന്റെ ജനത്തെ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളും നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു.
എന്റെ ജനത്തെ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ഇനി അടുത്ത ആശ്വാസം എങ്ങനെയാന്ന് പറയാൻ പോകും, അതാട്ട് വായിച്ചേ.
യെരുശലേമിനോട് ആദരവോടെ സംസാരിച്ചു,
മതി മതി, യുദ്ധസേവ കഴിഞ്ഞ് തകർന്നിരിക്കുന്ന ജനമാണ്. 3-ാം വാക്യം
കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നു, എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും.
എന്താ ഇതിന്റെ അർത്ഥം? എന്താ ആശ്വസിപ്പിക്കാൻ വന്നത്? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ആശ്വസിപ്പിക്കാൻ പോവാ, പോയിട്ട് പറയാ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ, പിന്നെ എല്ലാ വളഞ്ഞതും നേരെയാക്കണം കേട്ടോ, ദുർഘടമായത് നേരെയാക്കണം, വളഞ്ഞത് ചൊവ്വാക്കണം, വാലീസ് എന്ത് നിരത്തപ്പെടണം. ഇപ്പൊ ഈ ദൈവജനത്തിന്റെ ഒരു പ്രത്യേകത എന്നറിയോ, ഈ ദൈവജനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്, ശരിയാണോ? നമുക്കിഷ്ടമുള്ള ഭാഗങ്ങളാണ് പിന്നെയും പിന്നെയും വായിക്കുന്നത്. ഇടിച്ചു നിരത്തേണ്ട ചില കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ പതുക്കെ സ്കിപ്പ് ചെയ്യുക. പണ്ടൊരാള് പറഞ്ഞു, ദൈവമക്കളെ ചെയ്തൊരു കാര്യം, എല്ലാരും അല്ല നാല് ഗോസ്പലിൽ നിന്നും കൂടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗങ്ങൾ തെരഞ്ഞെടുത്തു, എല്ലാം കൂടെ കൂട്ടി അഞ്ചാമതൊരു ഗോസ്പൽ ഉണ്ടാക്കി. ഇപ്പൊ അഞ്ചാമത്തെ ഗോസ്പലാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാൻ നല്ല സുഖമാ, കാരണം ഇടിച്ചു നിരത്താൻ ഒന്നുമില്ല. അപ്പൊ ആ ദിവസം പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവനെ ഞാന് ചർച്ചിലൊക്കെ പോകാൻ ധൃതി വെച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന നേരം വിദേശത്തെ ബ്രെഡും ജാമും തേച്ചു കൊടുക്കും. പിള്ളേരെന്നാ ചെയ്യും? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? പിള്ളേരെന്നാ ചെയ്യും? ജാം നക്കി തിന്ന് വെച്ച് ബാക്കി കൊടുക്കും. പുള്ളി പിന്നെയും ജാം തേച്ചു കൊടുക്കുക. ജാം തേച്ചു കൊടുക്കുന്ന എന്തിനാ? എന്തോ ബ്രെഡ് തിന്നാൻ വേണ്ടിയാ. അപ്പം ഇതിനകത്തുള്ള ഈ ജാമൊക്കെ എന്ത് ചെയ്യുന്നറിയാവും? എല്ലാം ഇങ്ങനെ 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 കഴിച്ചോണ്ടിരിക്കുക. അപ്പം പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളി പിന്നെ ഇച്ചിരി ജാം തേച്ചു കൊടുത്തു. ഈ ജാം തേച്ചു കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാം? അവൻ ഭയങ്കര മെടുക്കനല്ലേ. അവൻ ആ ജാമുള്ള ഭാഗം മാത്രം നക്കി തിന്നേച്ച് ബാക്കി ബ്രെഡ് തിരിച്ചു കൊടുത്തു. അപ്പം ആ അപ്പം മോനോട് പറഞ്ഞടാ, മോനെ നിനക്ക് ഞാൻ ഈ ജാം തേച്ചു തരുന്നതേ ബ്രെഡ് തിന്നാനാ. ബ്രെഡിനകത്താ ജീവൻ ഇരിക്കുന്നേ. ഈ ബ്രെഡ് തിന്നില്ലേ നീ ചത്തു, ജാം തന്നെ തിന്നാൽ. അതാ യേശുവും പറഞ്ഞത്, ഐ ആം ദ ബ്രെഡ്, ഞാനാണ് ജീവന്റെ അപ്പം. നീ ജാം മാത്രം തിന്നോണ്ടിരുന്നാലേ, ഈ ജാം മാത്രം തിന്നോണ്ടിരുന്നാ നീ മരിച്ചുപോകും. ജീവന്റെ അപ്പമായി എന്നെ ഭക്ഷിക്കുമ്പോഴാ നിനക്ക് ജീവൻ കിട്ടുന്നേ. അപ്പം ഈ ചില പത്യവചനങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പം ചെല്ലു ആരും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. അപ്പൊ ചെല്ലു പറയോ, ഈ വീട്ടില് ബ്രെഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ജാം കിട്ടുന്ന വേറെ വീടുണ്ട്, അങ്ങോട്ട് ഞാൻ പോവാ. ജാം മാത്രം കിട്ടുന്ന ഒത്തിരി വീടുണ്ട്, അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കഴിക്കാതെ, ജീവന്റെ വചനമായ ക്രിസ്തുവിനെ കഴിക്കാതെ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്, കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ദൈവവചനത്തിന് മുമ്പ് ആലോചിച്ചു നോക്കണം, വചനത്തിന് മുമ്പിൽ ആലോചിച്ചു നോക്കണം, എന്റെ ജീവിതത്തിൽ ഇന്നും പൊങ്ങിയിരിക്കുന്ന എന്താ? ദൈവവചനമാകുന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവേ എന്റെ ജീവിതത്തിൽ ഉയർന്നിരിക്കുന്ന ആ മലകൾ എന്താണ്. ഇനി താഴോട്ട് വായിച്ചാട്ടെ, വായിച്ചേ.
ഒരു പെരുവഴി നിരപ്പാക്കുകയും.
ആ ഒരു പെരുവഴി എന്ത് ചെയ്യുന്നു? എന്താ അതെവിടെ? അഞ്ചാമത്തെ വചനം ഇവിടെ പറയുന്നു. നാലാമത്തെ വാക്യം ഒന്നിടെ വായിച്ചേ.
ഒരു പെരുവഴി നിരപ്പാക്കുകയും.
ആ
എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും.
ആ യഹോവയുടെ മഹത്വം വെളിപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ മഹത്വം വെളിപ്പെടുത്തണേ, വെളിപ്പെടുത്തണേന്നാ. വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ മുമ്പിൽ കടന്നു എന്നിട്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, അത് ദൈവത്തിന്റെ മുമ്പാകെ തീരുമാനത്തോടെ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ യഹോവയുടെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. അടുത്ത സകല ജഡവും ഒരുപോലെ
അതിനെ കാണും,
അതിനെ കാണും. അടുത്തത്,
യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പിന്നെ
കേട്ടോ, വിളിച്ചു പറക
എന്നൊരുത്തൻ
പറയുന്നു.
എന്താണ് വിളിച്ചു പറയേണ്ടത്?
എന്താണ് വിളിച്ചു പറയേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു.
കേട്ടോ വിളിച്ചു പറക എന്നൊരുത്തൻ പറയുമ്പോൾ എന്താണ് വിളിച്ചു പറയേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വിളിച്ചു പറയാനുള്ള കാര്യമോട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞേ, വേഗം പറഞ്ഞേ.
സകല ജഡവും പുല്ലുപോലെയും.
ജഡം പറഞ്ഞു, ശ്രദ്ധിച്ചേ, സകല ജഡവും പുല്ലു വരുന്ന പറഞ്ഞ ഈ ഫ്ലഷ് ആണത്. എല്ലാ ജഡവും വെറും പുല്ലുപോലെ വിളിച്ചു പറയേണ്ട കാര്യം. ഒന്ന് പത്രോസിൽ ഇതേ വാക്യമുണ്ട്, All flesh is like grass. എല്ലാ ജഡവും എന്താണെന്നറിയോ? പുല്ലുപോലെയാ. അടുത്തത്,
അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയും ആകും.
അതിന്റെ, അത് മരിക്കുന്ന വീട്ടിൽ മാത്രമേ വായിക്കത്തുള്ളൂ, എല്ലാ ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയും ആകുന്നു. അടുത്തത്,
യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ ജനം,
യഹോവയുടെ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രിയമുള്ളവരെ, ഞാൻ ദൈവസന്നിധിയില് എന്റെ ഈഗോയും എന്റെ പ്രൈഡും എന്റെ നികളും എല്ലാം കൂടെ വെച്ച് ആത്മാവേ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് എന്റെ നേരെ ഊന്നങ്ങ് ഊതും. ഊതുമ്പോ സംഭവിക്കുന്നറിയോ? എന്റെ ഈ ജഡം എന്ത് ചെയ്യുന്നറിയോ? എന്റെ ഫ്ലഷ് അത് കത്തിച്ചാമ്പലാവും, അത് കത്തിക്കരിഞ്ഞു പോവും. അത് കത്തിക്കരിഞ്ഞു പോവും. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയമുള്ള ഒരു വചനം മറക്കരുത്. എന്താ വിളിച്ചു പറയണ്ടേ? നമ്മൾ നമ്മളോട് എന്നാ വിളിച്ചു പറയണ്ടേ? ഈ ജഡമുണ്ടല്ലോ, ഈ ജഡം, ഈ ജഡത്തിന്റേതായ കാര്യങ്ങൾ, ഈഗോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ജഡത്തിന്റെ പുറത്തുള്ള കുറച്ച് നിങ്ങൾക്കറിയാം. ഈ ആത്മാവിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നതിന് മുമ്പ് ആത്മാവിനെ അനുസരിച്ച് അതിലേക്ക് വരിക. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിയുടെയും ആലോചനയും കാര്യങ്ങൾ മാറ്റിവെക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നു. ആദത്തിന് അവയ്ക്കുണ്ടായിരുന്ന പരീക്ഷ എന്നായിരുന്നു? സിനിമയ്ക്ക് പോകാനായിരുന്നു, ആദ്യത്തിന് കവി കാണാൻ പരീക്ഷനായിരുന്നു, ടി വി കാണാനായിരുന്നു, മദ്യപിക്കാനായിരുന്നു, അല്ല. ആദത്തിന് കവയ്ക്കുണ്ടായ പരീക്ഷ ഇതാണ്, ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വരുമ്പോൾ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിക്കോട്ടെ, ഒരു വസ്തു വാങ്ങുന്നതായിക്കോട്ടെ, ആത്മീയമായ ചില ഡിസിഷൻസ് ആകട്ടെ, നമ്മുടെ പരീക്ഷ എപ്പോഴും ഇങ്ങനെയാ, ദൈവത്തെ കൂടാതെ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വായിച്ചോട്ടെ ഗലാത്തി ലേഖനം അതിന്റെ 5-ാം അധ്യായം, ഗലാത്തി ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം വായിച്ചോട്ടെ. ഈ വചനങ്ങളെ ഞാൻ റെഫറൻസ് പറഞ്ഞു പോകത്തുള്ളൂ, വീട്ടിൽ പോയി ചിന്തിക്കുക. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:16.
ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ.
ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ. അടുത്തത്,
എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല.
കണ്ടോ
എന്ന് ഞാൻ പറയുന്നു,
ഒരു ഗോൾഡൻ വേഴ്സ് ആണത്. അതിന്റെ 25 വായിച്ച് 25,
ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക.
ബൈബിൾ നമ്മോട് നിരന്തരമായിട്ട് പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടത്തണം. എടുക്കേണ്ട വാക്യങ്ങൾ യോഹന്നാൻ 16:13 പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എന്ന് പറഞ്ഞേ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുള്ളപ്പം പിന്നെ നമ്മൾ എന്തിനാണ് മറ്റു വഴികളിൽ നടക്കുന്നത്? നിങ്ങൾ സാംസ് 119 ഒന്ന് ചിന്തിക്കണമേ. അത് അനേക വാക്യങ്ങൾ, ഞാൻ ജസ്റ്റ് റെഫറൻസ് പറഞ്ഞു പോകാം, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വഴിയാകുന്ന വചനത്തിലൂടെ നടക്കണമെങ്കിൽ ആത്മാവിന്റെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. സാംസ് 119:1 ഒന്ന് വായിച്ചാട്ടെ, മാറി വായിച്ചാട്ടെ. സാംസ് 119:1 ഒരാൾ വായിച്ചാട്ടെ. ദൈവത്തിന്റെ വഴികളെ കുറിച്ചാണ് പറയുന്നത്, അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. സാംസ് 119:1 സുനിശല വേറെ ആരും വായിച്ചാട്ടെ. ആ അവിടെ പറയുന്നു, ഹു വാക്ക് ഇൻ ദ ലോ, നടപ്പിനെ കുറിച്ച് പറയുന്നു. 2-ാം വാക്യം, ആ ഓക്കെ, അതിന്റെ 5-ാം വാക്യം ഉറക്കെ വായിച്ചാട്ടെ. ആ നിങ്ങൾ എല്ലാ വാക്യം ശ്രദ്ധിക്കുക. വെയ്സ്, മൈ വെയ്സ്, എന്റെ വഴികൾ, എന്റെ വഴികൾ, എന്റെ വഴികൾ. ഇനി മാറി പറയുന്നു വായിച്ചാട്ടെ. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം, ആ എങ്ങനെയാണ് രംഗ്മാൻ തന്റെ വഴികളിൽ നടക്കുന്നത്? നിന്റെ വചന അത് ദൈവത്തിന്റെ വഴിയാ ആ സങ്കീർത്തനം മുഴുവൻ. 10-ാം വാക്യം, ആ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുവാൻ എന്നെ എനിക്ക് ഇടവരരുത്. ഞാൻ റെഫറൻസ് പറയാം, അതിന്റെ 14-ാം വാക്യം, അതിന്റെ 15-ാം വാക്യം, ഈ മതി, 26-ാം വാക്യം, 27, 28, 30, 32, 33, 35, 37, 59, 105, 168. ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് ദ വെയ്സ് ഓഫ് ദ ലോർഡ്, കർത്താവ് നിന്റെ വചനമാണ് എനിക്ക് വഴി തരുന്നത്, നിന്റെ വചനത്തിലൂടെയാണ് നടക്കുന്നത്, നിന്റെ വചനം എന്റെ കാലുകളുടെ വിളക്കും എന്റെ പാതയുടെ പ്രകാശവുമാകുന്നു. പ്രിയമുള്ളവരെ, ഇനിയും അത് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. അതാണ് ആത്മാവിലുള്ള നടപ്പിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കാര്യം. ഒന്നാമതായി പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ലോക ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ ഇസ്രായേൽ ഏറ്റവും ഡള്ളായിരുന്ന സമയത്താണ് യോഹന്നാൻ വന്ന് വെട്ടി നിരത്തിയത്. പിന്നെന്ത് സംഭവിച്ചെന്നറിയാമോ? അതിന്റെ പിന്നാലെ യേശു ഇങ്ങോട്ട് വരിക, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം ദൈവാത്മാവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, എല്ലാ വഴികളും അറിഞ്ഞിരിക്കുമ്പോൾ, ഇനി ഒരു ഹോപ്പുമില്ലെന്ന് നമ്മൾ ബുദ്ധിയോട് ചിന്തിക്കുമ്പോഴാ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ആക്സ് 2 കുറിച്ച് ചിന്തിച്ചേ. ഈ 107 പേർക്ക് എന്തുണ്ട്? അവർക്കൊന്നുമില്ല മുമ്പോട്ട്. പക്ഷേ പ്രതീക്ഷിക്കാത്ത അല്ലെ, പെന്തക്കോസ് നാളിൽ രാവിലെ 9 മണിക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ കടന്നു വന്നപ്പോൾ കാര്യങ്ങൾ ടോട്ടലി മാറി. ഞാൻ നിങ്ങൾക്ക് പ്രത്യാശ തരാൻ വേണ്ടി പറയുക, ഉണർവിന്റെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ റിവൈവൽ ഹിസ്റ്ററികളും ജനം ഏറ്റവും തണുത്തിരുന്ന സമയത്താണ് ആദ്യം ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തിയിട്ട് തന്റെ ആത്മാവിന്റെ ജനത്തിന് മേൽ. എല്ലാ ഹിസ്റ്ററി എങ്ങനെയാ? അപ്പം നമ്മൾ ഡൗൺ ആയിട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഈഗോയും ആദ്യം ഞാൻ പറഞ്ഞ ആ കുന്നുകളും മലകളും ഒന്ന് വെട്ടി നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ പകരപ്പെടും, നമ്മളിലൂടെ അനേകർ യേശു കർത്താവിനെ അറിയും, ദൈവത്തിന്റെ ആത്മാവിന്റെ നദിയിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് കുടിക്കും. ആ നടപ്പാണ് ആത്മാവിലുള്ള നടത്തം. പ്രിയമുള്ള റോമാലേഖനം 8-ാം അധ്യായം നാം ശരിക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട പുസ്തകമാണ്. റോമലേഖനം 8-ാം അധ്യായം അതില് 8 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ ജീവിക്കുന്ന ഒരാള് അയാൾക്കുണ്ടാകുന്ന പ്രത്യേകത എല്ലാവരും എടുക്കണമേ. റോമൻസ് ചാപ്റ്റർ 8-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം പറയുന്നു, വായിച്ചോട്ടെ, 8:2.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുന്നു.
ഒന്നാമത് ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട് ഒന്ന് പറഞ്ഞു, എന്തുണ്ട്? പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് സ്വാതന്ത്ര്യമില്ല. ദൈവാത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം. ഫ്രീഡം എന്ന് പറഞ്ഞ എന്നാ? ഈ വാക്യത്തിന്റെ അർത്ഥം എന്നാ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണം. നമുക്കൊന്നും മനസ്സിലാകത്തില്ല വായിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഉദാഹരണം സ്ഥിരമായിട്ട് പറയുന്ന ഉദാഹരണം പറ എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ പ്രമാണം നോക്കിയുള്ള ജീവിതത്തിനപ്പുറമായി ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നാം കടക്കുന്നതിന്റെ പ്രത്യേകത വായിക്കാം. ഞാൻ കേട്ടൊരു ഉദാഹരണം നിങ്ങളോട് പങ്കുവയ്ക്കാം. പ്രിയമുള്ളവർ, ഈ കുഷ്ഠരോഗികൾ, ലെപ്രസി പേഴ്സൺസ്, അവര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നിങ്ങൾക്കറിയാവോ ഈ മരുന്നിന്റെ കൂടെ ചെറിയൊരു ബുക്ക് കൊടുക്കും അവർക്ക്. ലെപ്രസി പേഴ്സൺസ് കൂടിയ ആളുകൾക്ക് മാത്രം, കാരണം അവർക്ക് ഈ കൈക്കും കാലിലും ഒന്നും സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു റൂൾ എഴുതിയ ബുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കൊടുക്കും. റൂൾ എന്നൊക്കെയാണെന്നറിയാവോ? മൂർച്ചയുള്ള കത്തിമേൽ ചവിട്ടരുത്. എന്താണ്? മൂർച്ചയുള്ള നൈഫിന്റെ മേലും ചവിട്ടി നടക്കരുത്. പിന്നെ 2-ാമത്തെ റൂൾ ഇതാണ്, തീക്കനൽ മുതലായ കാര്യങ്ങൾ കാണുമ്പോൾ കാൽ അതിന്മേൽ വെക്കാൻ പാടില്ല. 3-ാമത്തെ റൂൾ ഇതാണ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലൊന്ന് പരിശോധിക്കണം, വല്ല ആണിയോ മുട്ടുസൂചിയോ വല്ലതും കയറി ഇരിപ്പുണ്ടോന്ന്. കാരണം എന്താ? എന്തോ എന്ന് പറഞ്ഞ എന്താ? സെൻസേഷൻ ഇല്ലെന്ന്. ഇപ്പൊ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, പുള്ളിയുടെ കാല് മുഴുവൻ ലെപ്രസിയാന്നിരിക്കട്ടെ, കാല് മുഴുവൻ ലെപ്രസിയാകുമ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുകൊണ്ട് നടക്കുക, ഈ ബുക്ക് കൊണ്ട്. അനേക വിശ്വാസികൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, നോക്കിയിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങും സ്വാതന്ത്ര്യമില്ല. ആളുകൾ ചോദിക്കില്ല എന്തൊരു ജീവിതമായത്. പിന്നെ ഇടയ്ക്ക് എന്നാ പറയും, രാത്രി കിടക്കാൻ നേരം ആളുകൾ കാലൊന്ന് പരിശോധിക്കുന്നു, എല്ലാം കൊണ്ടോ? അത് പഴയ നിയമമാണ് പറയുള്ളവര്, കാല് എല്ലാം കയറി ഇരിപ്പുണ്ടോ? പക്ഷെ വേറെ കാര്യമുണ്ട്, ജീവനുള്ള ഒരുത്തന്റെ കാലിൽ ആണി കൊണ്ടാ പിന്നെ രാത്രിയാണോ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തോ ജീവൻ ഒഴുകുന്നവൻ അങ്ങനെ. പ്രിയമുള്ളവര്, ഈ മനുഷ്യൻ അങ്ങനെ ജീവിക്കാതിരിക്കട്ടെ. ലോയുടെ പഴയ പ്രമാണമാ ഈ പ്രമാണം വെച്ച് ബുക്ക് വെച്ചിട്ട് പുള്ളി, അതെ, തീയെ ചവിട്ടാൻ പാടില്ല, പുള്ളി ഇങ്ങനെ പഠിക്കുക, തീയെ ചവിട്ടാൻ പാടില്ല, തീയെ ചവിട്ടാൻ പാടില്ല, അങ്ങനെ നടക്കുന്നു. ആണികളിൽ ചവിട്ടാൻ പാടില്ല, മൂർച്ചയുള്ള കത്തിമേൽ ചവിട്ടാൻ പാടില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എങ്ങനെയോ മരുന്നുകളാലോ രോഗശാന്തിയോ വാട്ട് എവർ ഇറ്റ് മേ ബി പുള്ളിക്ക് പെട്ടെന്ന് കാലിന് സൗഖ്യം കിട്ടി. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാലയിലോട്ട് ബ്ലഡ് അങ്ങോട്ട് അരച്ചു കയറിയിട്ട് പുള്ളിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ തുടങ്ങി. പുള്ളി പറഞ്ഞല്ലോ, എനിക്കിപ്പോ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളി കണ്ട ആദ്യത്തെ കാര്യം എന്താ? വേഗം പറഞ്ഞേ. എന്തോ? ആ ബുക്ക് കയറി കളയാന്നുള്ള. ഇതാണ് ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ബുക്കുമായിട്ട് നമ്മൾ നടക്കുക. അങ്ങോട്ട് പോകാവോ, ഇങ്ങോട്ട് വരാവോ, അത് കാണാവോ, ഇത് കാണാവോ, എല്ലാം ചോദിക്കില്ലേ, ടി വിയിൽ ഏത് പ്രോഗ്രാമാ കാണാൻ, നമുക്കറിയത്തില്ല. ഈ പഴയ നിയമത്തിൽ ജീവിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇനിയും ആരും ആ താന്താന്റെ സഹോദരനെ ദൈവത്തെ അറിയാന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. ന്യൂ കവനന്റിന്റെ മനോഹരിത്വം ഇതാണ്, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, പുതിയൊരു ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസളമായ, അങ്ങനെ ആ പഴയ ന്യായപ്രമാണ പുസ്തകം കീറിയവര് മാത്രം ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ. ഓ, വളരെ കുറച്ചു പേരേ ഉള്ളൂ. അപ്പോ സ്തുതിക്കാത്താണോ എന്ന് എനിക്കറിയത്തില്ല. പ്രിയുള്ളവർ, സ്തുതിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലെ കൃപയിൽ ആശ്രയിച്ച് പറയുക, പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചുണ്ട്. ഇവിടെ ചില സൗകര്യങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇന്റർപ്രറ്റ് ആകുക. കാരണം എന്നറിയോ? ജനം ദൈവത്തെ ആർത്തു സ്തുതിക്കുക. 4 ദിവസമായി ദൈവത്തെ അറിഞ്ഞവന്റെ സ്തുതി കൊണ്ട് എനിക്ക് മെസ്സേജ് തുടരാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൂഢജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. കർത്താവ് പറഞ്ഞു, ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ബിസിയാ, സോറി, എക്സ്ക്യൂസ് മീ, വി ആർ നോട്ട് ഏബിൾ ടു കം ഫോർ പ്രയർ ടുഡേ SMS. എക്സ്ക്യൂസ് മീ, വി ഹാഡ് എ ക്ലബ് മീറ്റിംഗ് ദയർ. കർത്താവ് പറഞ്ഞു, പോയി വഴിത്തലയ്ക്കൽ ചെന്ന് അംഗഹീനർ, കുരുടർ, ദരിദ്രർ എല്ലാവരെയും വിളിച്ച് ദൈവരാജ്യത്തിന്റെ രാജാവിന്റെ അരമനയിൽ അവനെ സദ്യയ്ക്ക് കയറ്റുക. ഞാൻ ഭയപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഒരു ഫോൺ വന്നപ്പോൾ അവിടെ ചില വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു ലോട്ടുണ്ട്. അവിടെ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഫോൺ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ നിന്നപ്പം കഴിഞ്ഞ നാളുകളിൽ ചില ക്യാമ്പുകൾ കൂടി ചില സൗരങ്ങൾ അവിടുന്ന് വർത്താനം പറയുക. ഞാൻ കേൾക്കാൻ പോയില്ല, പക്ഷെ ഞാൻ കേട്ട കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുക, സാക്ഷ്യം പറയാൻ വന്നതാ. അവര് പറഞ്ഞ നാട്ടുകാര്യമല്ല, നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, നമ്മുടെ ദൈവം വലിയവനാണ്, അവൻ കർത്താവാണ്, അവൻ രാജാവാണ്. പ്രിയ സഹോദര, ദൈവത്തിന് കഴിയാത്തട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ബൈബിൾ ഒരു കാര്യം ഓർത്തോണം, അവസാനത്തെ വണ്ടി പോവുക, അവസാനത്തെ ട്രെയിൻ പോവുക, അവസാനത്തെ കപ്പൽ പോവുക. ഇനിയും കയറാത്തവരോട് സ്നേഹത്തിന്റെ ആത്മാവിൽ പറയാം, കഴിഞ്ഞ 18 വർഷങ്ങളായി പരിശുദ്ധാത്മാവ് രാവും പകലും നിന്നെ ഉത്തേജിപ്പിച്ചിട്ടും നീ ഉത്തേജിച്ചില്ല എങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിനക്ക് യാതൊരു കാരണങ്ങളും ബോധിപ്പിക്കാനില്ല. കാരണം അറുക്കപ്പെട്ട കുഞ്ഞാണ്ടെ രക്തം ഇറ്റിട്ട് വീഴുന്നിടത്തോളം കാലം ന്യായവിധിയിൽ നിന്ന് ഒഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൻ പറയട്ടെ. മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിനുള്ളതല്ലാത്തതെല്ലാം ഹല്ലേലൂയ വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. എല്ലാ കുന്നുകളും എല്ലാ മലകളും നികന്നു പോകണം, എല്ലാ താഴ്വരകളും അത് നികന്നു പോകണം. അത് വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നേരെയായും വരണം. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. സകല ജടവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയുമാകുന്നു. പുല്ലുവാടി പൂതിർന്നു പോയി. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തെ വണ്ടി പോകാറായിട്ടും ഇനി ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, എന്റെ ആത്മാവ് സദാകാലവും നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഒരുപക്ഷെ സഹോദരന്മാരിലൂടെ, കൂട്ടുകാരിലൂടെ, സഭയിലൂടെ, ഭാര്യയിലൂടെ, മക്കളിലൂടെ, വചനത്തിലൂടെ, ഇനിയും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നം കാണരുത്. ദൈവത്തിന് എല്ലാത്തിനും സമയമുണ്ട്. കാലത്തിന്റെ തിരശീല വീഴുമ്പോൾ എന്നേക്കും അത് അവസാനിക്കും. പെട്ടകത്തിന്റെ വാതിൽ അടയും. അതേ അവസാന വണ്ടിയിലെങ്കിലും ചാടിക്കേറിയവൻ നിത്യതയിൽ കർത്താവിന്റെ കൂടെ ആയിരിക്കും. ഇവിടെ മഹാപീഠയും അതിഭയങ്കരമായ കാര്യങ്ങളും അത് ആഗ്രഹിക്കും. കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും കണ്ണീരോടും കരച്ചിലോടും കൂടെ വന്ന് എല്ലാ ഈഗോസും മാറ്റിവെച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ നമുക്കത് ഏറ്റവും നന്നായിരിക്കും. കാലങ്ങളും സമയങ്ങളും ഇനി അധികമില്ല. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അതെ, എനിക്ക് ആത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. സ്വാതന്ത്ര്യം വരുത്തി, ആത്മാവ് സ്വാതന്ത്ര്യം. എന്താണെന്നറിയോ? ആത്മാവ് നൽകിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന്റെ. ഞാൻ പറഞ്ഞു, സഭ വന്നിട്ടൊന്നും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അങ്ങനെ ഈ മനുഷ്യൻ പിറ്റേ ദിവസം സഭയിൽ ചെന്നപ്പോ പുള്ളിയോട് ചോദിച്ചു, എന്തിയെ നിന്റെ ബുക്ക് എന്തിയേ? അവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ബുക്ക് കീറി കളഞ്ഞു. കാരണം ആ ബുക്കിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ഹൃദയത്തിൽ എഴുതി. ഇനിയിപ്പോ ഞാൻ കത്തിയ ചവിട്ടണമെന്നോ? ഒന്നുമല്ല. എവിടെയെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാലും ആത്മാവിനിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. രാത്രി കിടക്കലിരുന്ന് ഞാൻ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ നിമിഷം തന്നെ എനിക്ക് മാനസാന്തരപ്പെടാം. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ പ്രത്യേകത. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വരുവാനുള്ളതെല്ലാം എനിക്ക് അറിയിച്ചത്. എത്ര പേർക്ക് ഈ ആത്മാവിന്റെ അടുത്ത തലത്തിലെ അഭിഷേകം ആവശ്യമാണ്? പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ നിരന്നു വന്നപ്പോൾ വളരെ മദ്യപാനിയായിരുന്ന ഒരാളുടെ വൈഫ്, അവർ വിശ്വാസിയാണ്, അയാള് ഭയങ്കര മദ്യപാനിയാണ്. ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം പ്രാർത്ഥിക്കേണ്ട ആളുകൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ സഹോദരി, കുറച്ച് പ്രായമുള്ള സ്ത്രീ, എന്തിനു വേണ്ടിയാ ആന്റി പ്രാർത്ഥിക്കണ്ടേ? ഞാൻ എന്റെ പ്രതീക്ഷ മുഴുവൻ എന്റെ ഭർത്താവ്, അയാളെ കൊണ്ട് ഞാൻ മടുത്തു, അയാൾ ഇനിയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ. അവർ പറഞ്ഞു, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈബിൾ വായിച്ചിട്ട് എനിക്ക് പലതും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഓർമ്മ നിലനിന്നുകൊണ്ട് വചനം പഠിക്കാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളെക്കാട്ടിലും 100 ഇരട്ടി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വന്നവന്റെ പ്രാർത്ഥന വിഷയം വചനം പഠിക്കാനാണെങ്കിൽ രാജ്യനിധി അന്വേഷിക്കുന്നവന് ദൈവം ഇതൊക്കെയും ചേർത്ത് കൊടുക്കും. ഇതിന്റെ പിന്നാലെ നടക്കുന്നവന് അവിടെയുമില്ല ഇവിടെയുമില്ല. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മൂടായി രാത്രി നിന്റെ ആത്മാവിന് നിന്നോട് ചോദിച്ചാൽ നല്ല ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായിത്തീരും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിഷേധിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിഷേധിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ തന്നെയാകുന്നു. നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും, അതെ, നമ്മളൊന്നും വായിക്കാറില്ല, തീർന്നു പോകാത്ത മടിശീലകളും ഒക്കെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മയിൽ ചോദിക്കുക, കർത്താവെ എനിക്ക് എവിടെയാണ്? നമ്മൾ വേറൊരാളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നു, ഞാൻ അനൂപ് എങ്ങനാവും, അവനെങ്ങനാവും, പത്രം ചെയ്തു, കർത്താവ് ഇവനെങ്ങനാവും, കർത്താവെ അവരെങ്ങനാവും, അവരുടെ കാര്യം കൺസേൺ വേണമെന്നുള്ളതല്ല, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക. വചനമാകുന്ന കണ്ണാടിയിലേ തന്നെ തന്നെ ഒന്ന് നോക്കണം. നോക്കിട്ട് കർത്താവെ എന്റെ അവസ്ഥ എങ്ങനെയാ? ഞാൻ വിശ്വാസി തന്നെയാണോ ഇരിക്കുന്നത്? കർത്താവെ എനിക്ക് ആത്മീയ തീക്ഷ്ണത ഉണ്ടോ? ആരോടെങ്കിലും ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? എന്റെ ജീവിതത്തില് പ്രഭാതം മുതൽ രാത്രി വരെ ഒരു സ്തുതിയുടെ ജീവിതം ഉണ്ടോ? വചനം ഞാൻ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടോ? ആത്മാവിൽ നടക്കുന്നുണ്ടോ? നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. രണ്ട് കാര്യങ്ങളാണ് മനുഷ്യർ സ്വീകരിക്കാൻ ചെയ്യാൻ പാടില്ലാത്ത, എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ആരാധന സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കേ, ആരെങ്കിലും ഇവിടെ വന്ന് എന്നെ ആരാധിക്കാൻ പറഞ്ഞാൽ അതിനെ വലിയ പാപം വേറെ വല്ലതും ഉണ്ടോ? ആരാധന ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന്. വിധിക്കുന്നു, ഇക്വലന്റ്, അതിനോട് ഇക്വലന്റാ. വിധിപ്പാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പ്രിയമുള്ളവരെ, വചനത്തിന്റെ മുമ്പിൽ ഞാൻ പറയാം, ബി സിൻസിയർ, വാട്ട് എവർ ഇറ്റ് മേ ബി, ബി സിൻസിയർ. ദൈവത്തിന് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒന്നാമതായി ആത്മാവ് തരുന്നത് സ്വാതന്ത്ര്യം. മറക്കരുത്, ആത്മാവ് തരുന്ന ഒന്നാമതായിട്ട് എന്താണ്? സ്വാതന്ത്ര്യം. ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലേ? ഇല്ലെന്നാ നിങ്ങളുടെ മുഖം പറയുന്നത്. ഇല്ലേ? ഓ, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം വായിച്ചപ്പോ ദൈവനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനല്ല വചനം, അങ്ങനല്ല. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, പ്രഫറൻസ് ഏതിനാ? ആത്മാവാ. പ്രിയമുള്ളവര്, ഭാഷാപരം അന്യഭാഷകൾ തന്നിട്ടുള്ളവര് പൂട്ടി വെച്ചിരിക്കുകയാണോ പെട്ടിക്കത്? ആണോ? അന്യഭാഷാവരം തന്നിട്ടുള്ളവര് അത് കാര്യമായിട്ട് എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ഭാഷാവരങ്ങളുള്ളവൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് തന്നെ. ഇവിടെ ആരെങ്കിലും പറഞ്ഞ ആരും ഒന്നും പറയത്തൊന്നുമില്ല. നിങ്ങളോട് ആര് പറഞ്ഞു? കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇവിടെ മയക്കി വെച്ച് ഞാൻ മുക്കാൽ മണിക്കൂർ പറയാത്തതിന്റെ കാരണം, ഈ സഭയില് അതെ അന്യഭാഷകളിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് 5 വാക്ക് പഠിപ്പിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ അങ്ങനെയാണ്. കാരണം വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരും മിണ്ടാ, തന്നോട് ദൈവത്തോട് സംസാരിക്കട്ടെ. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അതെ ഭാഷാപരമുള്ളവർ അന്യഭാഷ ദൈവം ഒന്നെങ്കിലും തന്നിട്ടുള്ളവര് അത് വെച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അത് കുഴിച്ചിട്ടിരിക്കുകയാണോ? കർത്താവ് സ്വർഗ്ഗ ചെല്ലുമ്പോൾ ചോദിക്കും, അന്ന് ഞാൻ നിനക്ക് 1996 2003 ഞാൻ ഭാഷാപരം തന്നതല്ലേ? അത് കർത്താവേ, അത് ഞാനെടുത്ത് ആ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. കർത്താവ് ചോദിക്കുന്നു, കഴിഞ്ഞ 10-12 വർഷം ഇല്ലായിരുന്നോ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയവർത്തനം വരുത്തണമെന്ന് പറഞ്ഞ് പൗലോസിനെ പോലെ? പൗലോസ് പറഞ്ഞു, നിങ്ങളെക്കാൾ അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ, ഞങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നവരാ. കൃപയാൽ സഭയിൽ മാത്രമല്ല, വാഹനമോടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും സഹോദരങ്ങളോട് ചോദിക്കുക. അന്യ, കാരണം ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ തുച്ഛീകരിക്കരുത്, ദൈവം തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ മുഖവരിയായിട്ട് പറയാം, ഒരാൾക്ക് ഭാഷാവരം ഇല്ലെങ്കിൽ ഭാഷാവരത്തിനോട് പ്രാർത്ഥിക്കട്ടെ. ദൈവം തന്നില്ലയോ? ദൈവത്തോട് ചോദിക്കുക. പ്രിയമുള്ളവരെല്ലാവരും പറയണം എന്നൊന്നും നിയമമൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? ഒന്നുകൂടെ പറഞ്ഞേ, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം, ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, ദൈവത്തിന് നിങ്ങൾ നന്ദി പറയണം. ദൈവം തന്ന കൃപാവരങ്ങൾ വേറുള്ളവരുണ്ട്, ഒന്നും കുഴിച്ചിടരുതേ. കൃപാവരങ്ങളൊന്നും കുഴിച്ചിടരുത്, നിങ്ങൾക്കറിയാം എന്നാന്നുള്ളത്. അതൊന്നും കുഴിച്ചിടരുത്, അത് വിനിയോഗം ചെയ്യണം. ഒന്നാമതായി ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമതായി 8:6 വായിച്ചോട്ടെ. റോമർ 8:6, റോമൻസ്, റോമാ പത്രിക 8:6 വചന. റോമർ 8:6 വായിച്ചോട്ടെ.
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും.
രണ്ടാമതായിട്ട്, ഒന്നാമതായിട്ട് ആത്മാവ് തരുന്ന സ്വാതന്ത്ര്യം, രണ്ടാമതായിട്ട് എന്തൊക്കെയാണെന്നറിയാമോ? ജീവനും സമാധാനവും. മറക്കരുത്, ലൈഫ് ആൻഡ് പീസ്, ജീവൻ സമാധാനം, ജീവൻ സമാധാനം. ഇപ്പോഴുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കുറച്ചു നാളായിട്ട് എന്റെ വ്യക്തിപര സൗരന്മാരെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. വ്യക്തിപരമായ തീരുമാനം, ഞാൻ ഇവിടെ ഒന്നും പറയാം, നിങ്ങൾ സൂചന പറഞ്ഞു, ഞാൻ പറയാറില്ല. വീട് വിസിറ്റ് ചെയ്യണമെന്ന് പറയാറില്ല. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? എനിക്ക് 22 വർഷത്തെ വിശ്വാസം മനസ്സിലായി, ഇതിവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും. കാരണം ഒരാളുടെ ഉള്ളിൽ ദൈവിക ജീവൻ ബബിൾ ചെയ്യുമ്പോൾ അവനത് ചെയ്തോളും. പ്രൈസ് അല്ലോട്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പറച്ചില്ലേ. വെറുതെന്തിനാ സമയം കളയുന്നത്? ഒരുവന്റെ ഉള്ളിൽ ദൈവാത്മാവിന്റെ നദി, ജീവന്റെ ഒരു തുടിപ്പുണ്ടാകും അവന് തോന്നും. ആ, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനൊരു സുവിശേഷം പറഞ്ഞാലോ. അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ നടത്തും, നമുക്കൊരു ജീവൻ ഉണ്ടാകും, ബബ്ലിംഗ്. വിശ്വസികളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ, രണ്ടാമതായി ജീവനും എന്തുണ്ട്? സമാധാനം. ഇതിനുവേണ്ടിയല്ലേ ആളുകൾ ഓടുന്നത്? ചില പറയത്തില്ലേ, വേറെ ഒന്നും വേണ്ട, എനിക്ക് സമാധാനം മതി. ബൈബിൾ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും മറക്കരുത്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. മൂന്നാമതായി, അതെ, എട്ടിന്റെ പതിമൂന്ന്,
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവനുള്ള.
ശ്രദ്ധിക്കണേ, എങ്ങനെ നമുക്ക് ഡൈങ് ടു സെൽഫിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്വയമായിട്ടിത് പറ്റത്തില്ലെന്ന് തീരുമാനം നമ്മൾ എടുക്കണം. പക്ഷേ ആത്മാവിനാലേ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഡൈങ് ടു ദ സെൽഫ് അല്ലെങ്കിൽ സ്വയത്തിന് മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വയശക്തി സാധ്യമല്ല. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. വീണ്ടും വളരെ ഇമ്പോർട്ടന്റ് വാക്ക് എട്ടിന്റെ പതിനാല്.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു.
ഒന്നുകൂടെ വാക്ക് ഉറക്കെ ഒന്ന് വായിക്കാമോ എല്ലാവരും? എന്താണ് ദൈവാത്മാവ് നടത്തുന്നവർ? ഒന്നുകൂടെ ഒരുക്ക, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ആരാ? ദൈവത്തിന്റെ മക്കള്. ദൈവത്തിന്റെ മക്കളാരാ? അതെ, അവര് പണ്ട് കത്തോലിക്കലായിരുന്നു, ഇപ്പൊ അവര് വിശ്വാസത്തിലാ. ദൈവത്തിന്റെ മക്കളാരാ? പണ്ട് ചെറിയ ശിശുസ്നാനമായിരുന്നു, പിന്നെ മുതിർന്ന സ്നാനം എടുത്തെ. അതുകൊണ്ട് ഇപ്പൊ ദൈവമകളായി. ദൈവത്തിന്റെ മക്കളാരാണ്? ദൈവാത്മാവ്. പ്രിയമുള്ളവരെ, ദൈവ ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഉറപ്പിച്ച് ഞാൻ പറയാം, വചനത്തിന് മാറ്റമില്ല. ദൈവാത്മാവിന്റെ അടുത്ത പ്രവൃത്തിയാണ് നടത്തുക എന്നുള്ളത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ എത്ര, ഞാൻ അതിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ. നമ്മൾ പറയാം ഞാൻ ദൈവമക്കളാ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ വളരെ ഒരു എന്നാ പറഞ്ഞേ, ഫുൾ കാറ്റ് പോയിട്ട് നമ്മൾ പറയുന്നേ. അറിയാവോ, ഞങ്ങളൊക്കെ ദൈവമക്കളാ. അപ്പൊ തന്നെ നമുക്ക് കരച്ചിൽ വരിക. ദൈവം ആരാ? ദൈവം ആരാ? ദൈവമക്കൾ ആത്മാവിൽ നടത്തപ്പെടുന്നോട് ഞാൻ പറയാ, ദൈവം ആരാ? Our God is a great God. അതോടെ പറഞ്ഞിട്ട് ഞാൻ പോന്നുള്ളൂ. നിങ്ങൾ ഏശയ്യാ 40 വായിക്കും, നിങ്ങൾ എടുക്കണ്ട. 12-17 വരെ താഴോട്ടുള്ള ഭാഗങ്ങൾ പറയുക. കർത്താവ് ചോദിക്കുക, യാക്കോബ് ഇങ്ങ് വന്നേ, നിനക്കറിയോ ഞാൻ ആരാന്ന്? കർത്താവേ, യാക്കോബിന്റെ ദൈവം ചോദിക്കുക. അടുത്ത തന്നെ അറിയോ, ഭൂമണ്ഡലത്തിന് മീതെ ഇരിക്കുന്ന സകല മനുഷ്യരും ആരെപ്പോലെ ഇരിക്കുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാക്യം? ഗ്രാസ് ഓപ്പേഴ്സ് എന്ന് ഇരിക്കുന്നത്, വെട്ടുക്കിളി. ദൈവം പറയാ, വിട്ടില്, ഈ ഇടത്ത് വലിയ വലിയ ആളുകളുണ്ടല്ലോ, എനിക്ക് അവരെ വെറും വിട്ടിലെ പോലെ തോന്നുന്നത്. നമ്മള് അയ്യോ കർത്താവ് എന്താ പറയുന്നേ? എന്നിട്ട് പറയാ, നീ വന്നേ, ഈ കണ്ണു വരുത്തി മുകളിലോട്ട് നോക്കിയേ. യാക്കോനോട് പറയാ, യാക്കോ കുറച്ച് ഡയലോഗ് അടിച്ചായിരുന്നു. എന്താണെന്നറിയാവോ? ഓ, ദൈവം എന്റെ ന്യായം ഒന്നും അറിയുന്നില്ലെന്നേ. യാക്കോബേ, നീ വന്നേ, നീ കണ്ണു വരുത്തി മുകളിലോട്ട് നോക്കിയേ, അവന്റെ ഇങ്ങനെ നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇവയെ സൃഷ്ടിച്ചത് ആര്? പിന്നെ ചുമ്മാ അങ്ങ് സൃഷ്ടിച്ചു വിടുകല്ല, സംഖ്യാക്രമത്തിൽ ലൈൻ ലൈനായിട്ട് പുറപ്പെടുവിക്കുന്നവൻ ഞാനാ. നിനക്കറിഞ്ഞുകൂടെ? നീ കേട്ടിട്ടില്ലേ, യഹോവ നിത്യ ദൈവം ഭൂമിയുടെ അറ്റങ്ങളെ നിർമ്മിച്ചവൻ തന്നെ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ക്ഷീണിക്കുന്നുമില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി, ഈ നമ്മൾ ഈ ആലോചന ചോദിക്കാൻ പോകുന്ന ആളുടെ ബുദ്ധി എന്തേരമുണ്ട്? അപ്രമേയം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രമേയം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. നമ്മളിപ്പോ എല്ലാവരുടെ കൂടി എത്ര വർഷം പ്രമേയം ഉണ്ടാക്കിയാലും ദൈവത്തിന്റെ, ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തോട് വേണം നമ്മൾ ആലോചന ചോദിക്കാൻ. ഈ ദൈവത്തെ അവന്റെ ബുദ്ധി, എന്നിട്ട് പറയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും, അവർ നടന്നാൽ തള്ളത്തിൽ ഓടിയാൽ എന്ത് ചെയ്യത്തില്ല, ക്ഷീണിക്കത്തുമില്ല. ആ ദൈവത്തിന്റെ മക്കളാ. ഇപ്പോഴെങ്കിലും ഒരു ബലമായോ? ആ ദൈവത്തിന്റെ മകനാ, ആ ദൈവത്തിന്റെ മകളാ, ആ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്, ആ ദൈവമാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നുള്ള വെളിപ്പാട് സഭയ്ക്ക് ലഭിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രാവിലെ വലിയ ഉത്സാഹത്തിലൊക്കെ നമ്മൾ പോകും, ഓ വഴിവെച്ച് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, തീർന്നു. ഓ നന്നെ മൂടെ, അത് ഓഫീസിൽ അവൻ എന്നോട് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. കൊച്ചുപിള്ളേർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നറിയോ, ദൈവം ആരാന്നുള്ളത് ബൈബിൾ സ്റ്റഡി നടത്തണം, എഴുതണം. ദൈവം ആരാ? ഐസയ്യാ 40 എടുക്കണ്ട. സാം 77:11 പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുമില്ലേ? നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? സങ്കീർത്തനക്കാരൻ തന്നെ തന്നെ ബലപ്പെടുത്തുക, ചുമ്മാ ഒരു ആശ്വാസവാക്കല്ല. എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലിന്റെ സഹ ഹബക്കൂക്ക്, ഹബക്കൂക്കിന്റെ അത്രയും പ്രശ്നത്തിലൂടെ കടന്നുപോയ വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിൽ പുള്ളി ആദ്യത്തെ 2 അധ്യായം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞേ, അതെ പുള്ളി ആ വിഷയങ്ങളിൽ നിന്നുള്ള കണ്ണ് മാറ്റിച്ച് പുള്ളി പറഞ്ഞു, ദൈവോ അയ്യോ, അവന്റെ കിരണങ്ങൾ പാശത്തു നിന്ന് പുറപ്പെടുക, പാറാൻ പ്രദേശത്ത് നിന്ന് വിളങ്ങുന്നവനവൻ, അയ്യോ അവന്റെ ശബ്ദം കേട്ട് തിരമാലകളെല്ലാം വിറയ്ക്കുന്നു പറഞ്ഞിട്ട് പുള്ളി പാട്ട് നേരെ മാറ്റിയിട്ട് പറഞ്ഞു, ഇവിടെ ഇനിയും അതെ പുതിയ ഭാഷയില് ഒരാൾ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും ഇവിടുത്തെ എന്നാ പറഞ്ഞ പെട്രോളിന്റെ വില 400 രൂപ ആയാലും ഉള്ളിയുടെ വില 250 ആയാലും പ്രിയമുള്ളവരെ ഇവിടെ ഇനിയും വലിയ പ്രശ്നങ്ങളും പ്രതികൂലം ഉണ്ടായാലും ഇവിടെ ഇനി ഡെങ്കി ഫീവർ അല്ല എന്തൊക്കെ ഇവിടെ പറഞ്ഞാലും ഞാൻ പേടിക്കത്തില്ല, കാരണം ഈ ദൈവം എന്റെ കാലുകളെ പെടമാന്റെ കാലു പോലെയാക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നീ ഡൗൺ ആയിരിക്കുന്നതിന്റെ കാരണം നിന്റെ പ്രശ്നങ്ങളുടെ വലിപ്പമല്ല, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാത്തോണ്ടാ. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതി, രാജാദി രാജാവ്, കർത്താദി കർത്താവ്, സറാഫുകളാലും മാലാഖമാരാലും ആരാധിക്കപ്പെടുന്ന പരിശുദ്ധനായ ദൈവം. പ്രിയമുള്ളവരെ, അവനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിച്ചുകൊണ്ടിരുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും ഡൗൺ ആയി പോകും. പറഞ്ഞാട്ടെ, ഈ ദൈവം എന്റെ പിതാവാണ്, ദൈവം എന്റെ അപ്പനാണ്, ദൈവം എന്റെ അപ്പച്ചനാണ്. പ്രിയമുള്ളവർ, ഈ ഒരു വെളിപ്പാട് പ്രാപിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഒരേവരും ദൈവത്തിന്റെ മക്കളാകും. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഒരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത അതിനോട് ചേർന്ന് 8:16 വായിച്ചോട്ടെ. 8:16 അടുത്ത ആത്മാവ് ചെയ്യുന്ന കാര്യം,
നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു.
സാക്ഷ്യം എന്ത് ചെയ്യുന്നു? സാക്ഷ്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ആരാ പറഞ്ഞേ? ഇവിടുന്ന് സഭയിൽ നിന്ന് ഒരു ലെറ്റർ എഴുതി തന്നു, ഇന്നോട്ട് നീ ദൈവം ഏതല്ല കേട്ടോ. ആരാ പറഞ്ഞു നിങ്ങളോട് ദൈവത്തിന്റെ മക്കളെ? നിങ്ങളുടെ വീട്ടുകാരാണോ? ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് പറയുന്നുണ്ടോ? നിങ്ങളെ ടെൻസ് നോക്കിക്കോണേ, അതിങ്ങനെ മലയാള പരിഭാഷയിൽ ഇങ്ങനെ വായിക്കാം, ഞാൻ ദൈവത്തിന്റെ മകനും അല്ലെ മകള് വന്ന് ദൈവാത്മാവ് എന്റെ ഉള്ളിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ഡൗൺ ആയിട്ട് എഴുന്നേറ്റാലും എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആ വിറ്റ്നസ് ഉണ്ട്, യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ മകനാണ്. നമ്മുടെ ഉള്ളിൽ ആ സങ്കീർത്തനങ്ങളും സ്തുതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇറ്റ്സ് എ റിയാലിറ്റി. ദൈവത്തിന്റെ വചനമാ പ്രിയമുള്ളവരെ. അടുത്ത വചനം അതിന്റെ 8:15 അടുത്തായിട്ട് ആത്മാവിനെ സഹായിക്കുന്നത്. പിന്നെ
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല,
ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ
നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കും.
അവരും എന്റെ ഇത് എത്ര വശം കേട്ടിട്ടുണ്ടല്ലേ. എന്താ വിളിക്കുന്നത് നമ്മുടെ ദൈവത്തെ? എന്താ വിളിക്കുന്നേ? ഇതാരാ നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് ചുമ്മാ ഒന്നും അബ്ബാ പിതാവിനല്ല. എങ്ങനെയാ വിളിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ, പുത്രത്വത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ്സ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിന്റെ ആത്മാവാണത്, പുത്രത്വത്തിന്റെ ആത്മാവ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയാം, നിങ്ങൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി, അവിടെ ഭൂതവിളകൻ എന്നാ ചെയ്യും? അവിടെ ഭൂതവിളകൻ ചെയ്യട്ടെ, ചെറുതോ വലുതായിക്കോ, എന്ത് ചെയ്യണം? പക്ഷെ അവർ എന്നാ ചെയ്യണം? ഏ ഹലോ, ഇവിടെ വരുന്ന വരാമോ? ഇവിടെ ഒരു ചെറിയ ഭൂതം, ഒരു കുട്ടിഭൂതം ഇളകിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉറപ്പിക്കട്ടെ, ദൈവാത്മ ഉറപ്പിക്കട്ടെ, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞ ആരാ? നിങ്ങൾ റോമർ 11 വായിക്കണം. ഹാ, ദൈവത്തിന്റെ അറിവ്, ജ്ഞാനം, പൗലോസ് കറങ്ങ് എന്നിവിടെ ആഴവേ, അവന്റെ ന്യായവിധികൾ എത്ര അഗോചരമാകുന്നു, അവന്റെ വഴികൾ എത്ര അപ്രമേയമാകുന്നെന്നാ പറഞ്ഞു. ഇനി വെളിപ്പാട് ദിവസം മുഴുവൻ നിങ്ങൾ വായിക്കും. കർത്താവെ, ആരും നിന്നെ ഭയപ്പെടാതിരിക്കും. ചോദിക്കും, ആരും നിന്നെ ഭയപ്പെടാതിരിക്കും? നീ എത്രയോ യോഹനെ ചോദിക്കും, നീ എത്രയോ വലിയവൻ. അവിടെ പളുങ്ക് നദിയുടെ തീരത്ത് മണിവീണ പിടിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണെന്നറിയോ? ദൈവമേ, നീ വലിയവനാ കർത്താവ്. ഞങ്ങളുടെ ചിന്തയ്ക്ക് പൊത്തിക്ക് ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു ദൈവം വലിയവനാണ്, പക്ഷെ ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അവർ പളുങ്ക് നദി തീരത്തിരുന്നു കൊണ്ട് അവർ ദൈവത്തെ നിരന്തരം പാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഡൗണായി നടക്കേണ്ട ആവശ്യമില്ല. നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം പറയുന്നു നാം കേൾക്കണം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നപ്പം എനിക്കൊരു ആത്മീയ പാഠം പറഞ്ഞു തന്നു പുള്ളി. അപ്പം ഒരു ബ്രദർ അവിടെ ഒരു കീബോർഡ് കൊണ്ടു തന്നു പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ബ്രദറെ, കീബോർഡ് കിട്ടി സ്തോത്രം, എനിക്കതൊക്കെ ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ പഠിപ്പിക്കുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, പോയി എവിടെയെങ്കിലും ചെറുതായിട്ട് വിടും, എന്നിട്ട് രാവിലെ എഴുതി, എനിക്കല്ല പിള്ളേർക്ക് പഠിക്കാം, രാവിലെ എഴുന്നേക്കണം, ഒരു ശബ്ദം ഇല്ലാതിരിക്കുമ്പം ഈ കോഡ്സ് ഇങ്ങനെ വായിക്കണം. അപ്പോ ആ കോഡ് അവന്റെ ഹൃദയത്തിൽ പതിയും, പിന്നെ മാറത്തില്ല. എല്ലാം ചെയ്തിട്ട് ഇടയ്ക്ക് എന്നാ വായിക്കാൻ പഠിക്കാൻ പറ്റുകയില്ല. രാവിലെ എഴുന്നേറ്റിട്ടേ വളരെ ശാന്തമായിട്ട് ഈ തീവനത്തിന്റെ കോഡെന്ന് വായിക്കുമ്പം ഒരു കോഡ് ഉള്ളിൽ പതിയും, ഞാൻ ദൈവത്തിന്റെ പോയതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓഫീസിൽ പോകുമ്പോഴും ഈ കോഡ് ഉള്ളി കിടക്കും. പിന്നെ എന്ത് വിഷയം വന്നാലും നിങ്ങളുടെ പാട്ടുകളും നിങ്ങളുടെ ആരാധന സ്തുതിയെല്ലാം ഈ അടിസ്ഥാനപരമായ കോഡിനെ ബേസ് ചെയ്തായിരിക്കും. ഓ, ഇന്നലെ ഇച്ചിരി ബൈബിള് വായിച്ചുള്ളൂ, അങ്ങനല്ല. ഇന്നലെ ഇച്ചിരി പ്രാർത്ഥിച്ചുള്ളൂ, ഇന്ന് ഇന്നലെ ഒത്തിരി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഒന്നുമല്ല. ആ കോഡ് ഇതാണ്. എന്താണെന്ന് അറിയാമോ? അത് സംഗീതം അറിയാവുന്നവർക്കറിയാം. ചില ബേസിക് കോഡ്സ് ഉണ്ട്, അതിന്റെ ബേസിലാണ് ഇതെല്ലാം വായിക്കപ്പെടുന്ന ഒരു ബേസിക് കോഡുണ്ട്. എന്റെ ഉള്ളിൽ മുഴങ്ങിക്കേക്കുന്ന ഒരു സംഗീതമുണ്ട്, അത് ഞാൻ പറ്റുന്നതല്ല. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, ഇനി 8:26 വായിച്ചോട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കൾക്കൊരു വലിയ എൻകറേജ്മെന്റ് ആണ്. 26:27 നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 8:26-27 വേഗത്തിൽ വായിക്കാം.
ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്
തുണ നിൽക്കുന്നു. അടുത്തത്,
വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു.
കണ്ടോ, നമുക്കറിയാം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ഹെൽപ് അസ് ടു പ്രേ. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കും. എനിക്ക് അതിശയമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ചില സഹോദരങ്ങള് പേര് പറയാൻ ആഗ്രഹിക്കുന്നത്, ഫോൺ വിളിക്കാൻ പറയാം, ബ്രദറെ കഴിഞ്ഞ ദിവസം ഇന്ന ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബേർഡനാണ്, ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ചില കാര്യമാണ് പറയുന്നത്. കാരണം എന്നറിയോ, ഇവർക്ക് ബേർഡനുള്ള ദിവസം ആരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവർക്ക് ബേർഡനുണ്ടോ ആ പർട്ടിക്കുലർ ബ്രദർ ആയിരിക്കും അവിടെ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാര ഫോൺ വിളിച്ച് പറഞ്ഞാണോ ഇന്ന് ഈ ബ്രദറായിരിക്കും സംസാരിക്കുന്നത്? അല്ല, ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യമുള്ളത് കൊണ്ട് ആരാണ് അവിടെ പ്രസംഗിക്കുന്നുള്ള കാര്യം ആത്മാവ് ഇവർക്ക് ബോധ്യം കൊടുത്തിട്ട് ആത്മാവ് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ള, അവിടെയാണ് നമുക്ക് ബലം കിട്ടുന്നത്. പ്രിയമുള്ള, മെസ്സേജ് പറയാന്നൊക്കെ പറയുന്ന പ്രിയമുള്ള, നമുക്കറിയാവുന്ന കുറെ കാര്യം വിളിച്ചു പറഞ്ഞാൽ ഒന്നും ആരും രക്ഷിക്കപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ സെന്റ് വിളി തന്നൊരു ചിന്ത ഇതാണ്. മെസ്സേജ് സുവിശേഷം പറയാൻ പോകുമ്പോൾ നീ ഒരു അനേക കൊളുത്തുകളെ ചൂണ്ടയുമായിട്ടാ പോകുന്നത്. ആത്മാവിന്റെ ബലത്തോടുകൂടെ, പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ആ ചൂണ്ട എങ്ങനെ വലിച്ചെറിയുമ്പോൾ, ആ വലയെങ്ങനെ എറിയുമ്പോൾ, അത് കയറി ആത്മാക്കൾ കൊത്തും. അവർ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലാകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വെളിപ്പാട് ഇതായിരുന്നു, ശത്രുവിന്റെ പിടിയിലായിരിക്കുന്ന അനേകർ വന്നിരിക്കുന്നു. അതെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു സിംഹം അതിന്റെ മധ്യത്തിലൂടെ ജയാളിയായി നടന്നു പോകുന്നു. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിന്റെ ഗർജനമാണ്. ഹല്ലേലൂയ. അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവർ മുഴങ്കാൽ മടങ്ങിയിട്ട് പറയും, യേശു ക്രിസ്തു കർത്താവെന്ന് എല്ലാ വായും ഏറ്റുവരും. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറയുമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഫലം വിധിക്കുമ്പോൾ പ്രസംഗിച്ചവനേക്കാൾ അധികമായി സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. കാരണം നീ മുറിയടച്ച് പ്രാർത്ഥിച്ചപ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കുന്നു. ബൈബിൾ പറയുന്നു, ആ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. അവസാനമായി പ്രിയമുള്ളവരെ, അതെ, പ്രധാനപ്പെട്ട കാര്യം 8:11
യേശുവിനെ മരിച്ചവരിൽ നിന്ന്
ഉയർപ്പിച്ചവന്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു.
എങ്കിൽ
ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും.
പ്രിയമുള്ളവരെ, ഉയർക്കണ എന്നാ വേണം അറിയാമോ? കാട് സൈൻ ചെയ്തുകൊണ്ട് ഉയർക്കത്തില്ല, എവിടെങ്കിലും കൈവക്കൊണ്ട് ഉയർക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്ക് വലിയ ഉത്സാഹം തരുന്നൊരു വചന കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര പേരുടെ ഉള്ളിലുണ്ട്? അങ്ങനെയുള്ളൊരു ദൈവത്തെ സ്തുതിക്കണം. കാരണം ഈ ആത്മാവ് ഏത് ആത്മാവെന്നറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശുവിനെ മരിച്ചവരിൽ നിറപ്പിച്ച അതേ ഹോളി സ്പിരിറ്റ് ആണ് എന്റെ ഉള്ളിലുള്ളത്. അതേ ഹോളി സ്പിരിറ്റ്, അത് ഞാൻ മരിച്ചാൽ കാഹളം വിളിക്കുമ്പോൾ ജീവനോടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ജീവനോടിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എന്നെ ഉയർപ്പിക്കാനായിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്താലും ഉയർക്കുന്നത് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഡൈനാമിക്സ്, ദൈവത്തിന്റെ അത്യന്ത ശക്തി, അത് എന്റെ മൺകൂടാരത്തിൽ പകർന്നു വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കാഹളം വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറന്ന് അത് നക്ഷത്രഗോളങ്ങളല്ല, നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തുള്ള പുതിയ യെരുശലേമിൽ കുഞ്ഞാടിന്റെ മുമ്പാകെ ഞാൻ നിൽക്കും. അത് അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുക, എൻജോയ് ദ ഫ്രീഡം. രണ്ടാമതായി ജീവൻ, സമാധാനം. മൂന്നാമതായി ഡൈങ് ടു ദ സെൽഫ്, ആത്മാവിനാൽ സ്വയത്തെ മരിപ്പിക്കുന്നു. നാലാമതായി നടത്തുന്നു, ആത്മാവ് നടത്തുന്നു. അഞ്ചാമതായി ആത്മാവ് സാക്ഷ്യം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ. ആറാമതായി അബ്ബ പിതാവെ നമ്മെ വിളിപ്പിക്കുന്നു. ഏഴാമതായി പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നു. എട്ടാമതായി എന്നെ മരിച്ചില്ലെന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, നാം നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നാം ഡിസ്കറേജ്ഡ് ആയിരിക്കുമ്പോൾ, ഹഗ്ഗായിയുടെ കാലത്ത് അവർ ഡിസ്കറേജ്ഡ് ആയിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ബി എൻകറേജ്ഡ്. പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഇടയിൽ വസിക്കുക. ഉള്ളിൽ നല്ല ഇടയിൽ എന്നാ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. സെരുബാബേലൊക്കെ ഡൗൺ ആയി, ഓ വേല ആ പാടെ മടുത്തു, ആലയം മണി ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം ഡൗണായിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, സെരുബാബേലെ സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാണ് അത്രേ. എസക്കേൽ 37 ഇസ്രായേലിന്റെ കടപ്പ് കണ്ടിട്ട് എസക്കേലൊക്കെ ഡൗൺ ആയിട്ടോ കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, പോയി പ്രവചിക്ക്, അസ്ഥികളോട് പറ ആദ്യം മെസ്സേജ് പറ, പിന്നെ ആത്മാവ് വ്യാപരിച്ചു സൈന്യമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന്. പ്രിയമുള്ളവരെ, ഇതേ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. പക്ഷെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറും മുൾപ്പറപ്പ. ആരെ തൊട്ടാലും അവര് മുറിയും നമ്മളും മുറിയും. കർത്താവിന്റെ വാക്കുകൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡയറിയിൽ എഴുതി വെച്ചത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് വായിക്കാം. കർത്താവിന്റെ വചനത്തില് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിക്കുകയാണ്. ഐ ഡോണ്ട് നീഡ് എ പ്രെറ്റി എഡ്യൂക്കേറ്റഡ് ബുഷ്. ഒരു നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു മുൾപ്പറപ്പൊന്നും അല്ല എനിക്ക് വേണ്ടേ. ഇറ്റ് ടുക്ക് 40 years ഫോർ മോസസ് ടു അണ്ടർസ്റ്റാൻഡ് ഹി വാസ് നത്തിങ്. മോശ താനൊന്നുമല്ല വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കാൻ 40 വർഷം എടുത്തു. നമ്മൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മുൾപ്പറപ്പ് തീ കത്താൻ പോവാ. മനസ്സിലാക്കിയിട്ടില്ലേ? അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. അടുത്തത് ദൈവത്തിന്റെ ഡിസിഷൻ ഇതാണ്, ഞാൻ ഒരാളെ ഉപയോഗിച്ചാൽ ഞാൻ അവനെ ഉപയോഗിക്കും. അതിന് ചോദിക്കാൻ ആർക്കും. ദൈവത്തിന്റെ ആള് ദൈവരംഗങ്ങളിലേക്ക് എടുത്ത് ഉപയോഗിക്കുക. ഇസ് ഗോഡ്സ്, ദൈവത്തിന്റെ പദ്ധതിയാ, ഇസ് എല്ലാം ഗോഡ്സ് പ്ലാൻ. അടുത്തതായിട്ട് ഇറ്റ് വിൽ നോട്ട് ബി യു ഡൂയിങ് സംതിങ് ഫോർ മീ. ഓ, ഇത് നിങ്ങൾ അവന് വേണ്ടി ചെയ്യുന്ന ഒന്നുമല്ല, ബട്ട് മീ ജീസസ് ഡൂയിങ് സംതിങ് ത്രൂ യു. ഇത് നമ്മൾ അവന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളിലൂടെ ചെയ്യുന്നതാ. ഞാൻ ഭയത്തോടെ വായിക്കട്ടെ, ഓൾ ബൈബിൾ സ്റ്റഡി, ഓൾ പ്രീച്ചിങ്, ഓൾ കൗൺസിലിംഗ് ഈസ് വർദ്ലെസ് ഇഫ് ഗോഡ് ഇസ് നോട്ട് ഇൻ ദ ബുഷ്. എല്ലാ ബൈബിൾ സ്റ്റഡിയും എല്ലാ പ്രീച്ചിങ്ങും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സുവിശേഷയോഗങ്ങളും എല്ലാം വ്യർത്ഥമാണ് ദൈവം മുൾപ്പടപ്പിനകത്ത് ഇല്ല എങ്കിൽ. ദൈവത്തോട് പറയാം, കർത്താവേ എന്നെ നീ ജ്വലിപ്പിക്കണമേ, എന്നെ ഒരു മുൾപ്പടപ്പാക്കി നീ ജ്വലിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവ് പറയുന്നിടത്ത് പോവുക. അപ്പൊ നിങ്ങൾ പറയ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ ജലവും മാത്രം തന്നാലും ഒരു കാര്യത്തിൽ മാറ്റമില്ല. എന്താണെന്നറിയോ? നിന്റെ ഉപദേഷ്ടാവ് നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയല്ല, ഗ്യാരണ്ടീഡ്. അടുത്തത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. എത്ര ഡ്രൈ ആയിരിക്കുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് പ്രോമിസിനകത്തുണ്ട്. പ്രോമിസ് കിട്ടിയവര് ആ പ്രോമിസ് വിശ്വസിക്കണം. ജസ്റ്റ് ബിലീവ് ദ പ്രോമിസ്. ദൈവം എക്സ്പ്ലനേഷൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങൾക്കൊരു പ്രോമിസ് തന്നു, ലോർഡ് പ്ലീസ് എക്സ്പ്ലെയിൻ. ദൈവം എക്സ്പ്ലനേഷൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തു, അബ്രഹാം പറയാം, ലോർഡ് പ്ലീസ് എക്സ്പ്ലെയിൻ, എങ്ങനെയാ ഇത്? കർത്താവ് പറഞ്ഞു, എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽക്കലെ മണത്തരി പോലെ, അത്രേ ഉള്ളൂ. പ്രിയ, ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവത്തോട് എക്സ്പ്ലനേഷൻ ചോദിക്കണ്ട, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയാ. വിശ്വസിക്കുക പ്രിയമുള്ളവരെ, ആര് വിശ്വസിക്കുന്നു? ദൈവത്തിന് മുഖപക്ഷമില്ല, അവരിലേക്കാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ പകരപ്പെടുന്നത്. അവരിലേക്കാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തി പകരപ്പെടുന്നത്. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, കൈസർ, ഹെരോദാവ്, പീലാത്തോസ്, ഹന്നാവ്, കയ്യാഫാവ്, നോ ഹോപ്പ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വന്ന കാര്യങ്ങളെ വെട്ടിനിരത്തി യേശു വന്ന് അവരെ പിടിവിച്ചു. പ്രിയമുള്ള, നമ്മളായിരിക്കുന്ന ഈ ബാംഗ്ലൂർ സിറ്റി വിനോദ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങളായിരിക്കുന്ന ഓഫീസ് പോട്ടെ, നമ്മളായിരിക്കുന്ന ഈ കർണാടകം, നമ്മളായിരിക്കുന്ന ഇന്ത്യ രാജ്യം, ദൈവത്തോട് പറയണം, കർത്താവേ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ദൈവത്തിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ മലയും കുന്നും ഇവിടെ നികന്നു വരണം, എല്ലാ താഴ്വരകളും നികന്നു വരണം, എല്ലാ ഉന്നത ഭാവങ്ങളും നിലം പരിചാകണം. കർത്താവിന്റെ മഹത്വം ഇന്ത്യ രാജ്യം മുഴുവൻ വെളിപ്പെടണം. ഹല്ലേലൂയ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, രാജസ്ഥാൻ തൊട്ട് ഇങ്ങേ അറ്റം വരെ യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. നിങ്ങൾ പേടിക്കണ്ട, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയല്ല. പത്രവാർത്ത കണ്ട് പേടിക്കരുത്. വയലിലെ പൂപോലെയും ആകുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. യഹോവയുടെ വചനമോ എന്നേക്കും. ഒരുപക്ഷെ നീ വിളിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബലഹീന വ്യക്തിയായിരിക്കാം, പക്ഷെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നീ പഴയ ആളല്ല. ഹല്ലേലൂയ. ആത്മാവ് വന്നു കഴിയുമ്പോൾ പത്രോസ് തള്ളി പറയുന്ന പത്രോസ് അല്ല, വചനം പറയുന്ന പത്രോസ് ആണ്. ആത്മാവ് വന്നു പറയുമ്പോൾ സംശയിക്കുന്ന തോമസ് അല്ല, ഇന്ത്യയിലേക്ക് സുവിശേഷമായി കടന്നു പോകുന്ന തോമസ് ആണ്. പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, പ്രേ ഫോർ ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത്. എങ്ങനെയെങ്കിലും എനിക്കിവിടെ തട്ടിപ്പൊടി ജീവിച്ചൊരു വിശ്വാസിയുടെ അല്ല കർത്താവേ. ദൈവ സഹോദരിമാരെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്, പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്, പ്രേ ഫോർ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ തക്കണമുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ തന്നെങ്കിൽ അവൻ നീ അപ്പ ചോദിച്ച കല്ല് തരത്തില്ല, മീൻ ചോദിച്ച പാമ്പിനെ തരത്തില്ല, മുട്ട ചോദിച്ച തേളിനെ തരത്തില്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ പറഞ്ഞാട്ട്, ബാംഗ്ലൂർ പട്ടണത്തില് ഏകദേശം 1 കോടിയോളം ആളുകൾ അപ്പമില്ലാതെ വിശന്ന് ദാഹിക്കുമ്പോൾ കർത്താവേ, ഈ ജീവന്റെ അപ്പം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആത്മാവിന്റെ ശക്തിയെ നീ എനിക്ക് തരണമേ എന്ന് നിന്നെ മുറിയടച്ച് ആ വിധവയായ സ്ത്രീ എണ്ണ പകർന്നതുപോലെ പ്രാർത്ഥിച്ചാൽ നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മാത്രമല്ല, മറ്റനേകർക്ക് കൊടുക്കാനുള്ള ജീവന്റെ എണ്ണയുമായിട്ടായിരിക്കാം നീ ദിവസവും പോകുന്നത്. ബൈബിൾ പറയുന്നു, സൈന്യബലത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. പ്രിയമുള്ളവരെ, ബൈബിൾ എന്നെ ഏറ്റവും എൻകറേജ് ചെയ്യുന്ന ഒരു ചെറിയ വാക്യം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. യജമാനം വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ പണിയായി കാണുന്നവൻ ഭാഗ്യവാൻ. യജമാനം വരുമ്പോൾ ഫുൾ ടൈം വേല ഒന്നുമല്ല, യജമാനം വരുമ്പോൾ, യജമാനെ കാണുമ്പോൾ നീ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലായിരിക്കാം. ട്രാക്ട് കൊടുത്തിട്ട് നിന്റെ മുഖത്തെറിഞ്ഞു കാണുമായിരിക്കാം, നിന്നെ നേരെ കഥകളിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാകും. പക്ഷെ മണവാളനെ, താപത്തിൽ മരിച്ച് നാറ്റം വെച്ച് കിടന്ന നമ്മളെ, അവന്റെ വേലക്കാരായി അവന്റെ തോട്ടത്തിൽ അധ്വാനിക്കുന്നവരായിട്ട് അവൻ നമ്മളെ കണ്ടാൽ, ദാറ്റ്സ് എ ഗ്ലോറിയസ് മീറ്റ്. ഹല്ലേലൂയ. അതൊരു ഭയങ്കരമായ ഒരു അവസ്ഥയായിരിക്കാം. നമുക്ക് ദൈവത്തിന് കണ്ണുകൾ അടച്ചുകൊണ്ട് നന്ദി പറയാം. കർത്താവേ, എന്റെ മണവാളം വരുമ്പോൾ വേലയുടെ വലിപ്പമല്ല കർത്താവേ, ചെയ്യുന്ന കാര്യങ്ങളുടെ വലിപ്പമല്ല, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം പ്രാർത്ഥനയാണെങ്കിൽ അത് കർത്താവേ എന്തുവാണെങ്കിലും കർത്താവേ, എന്റെ യജമാനൻ വരുമ്പോൾ, എന്റെ മണവാളം വരുമ്പോൾ, ഇപ്പൊ റബേക്കെ പോലെ ഞാന് അതെ എലിയാസറിനോട് കൂടെ ഞാൻ അവന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ യാത്ര എനിക്ക് ഭാരങ്ങൾ ഉണ്ടെങ്കിലും എന്റെ പ്രിയന്റെ മുഖം എങ്ങനെ ഇരിക്കുന്ന എലിയാസറിനോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നു, നിന്റെ പ്രിയനോ അവൻ അതിസുന്ദരനാണ്, അവൻ 16 ശ്രേഷ്ഠനാണ്, അവന്റെ കരങ്ങളിൽ ആണിപ്പാടുണ്ട്, ആണിപ്പാടുകളായിരിക്കും അവൻ എന്നെ ആശ്ലേഷം ചെയ്യുന്നത്, അവന്റെ മാർവിൽ നീ നിത്യതയോളം നീ ചാരി കിടക്കും, അവൻ നിന്റെ ആത്മ മണവാളനായിരിക്കും എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയും, എനിക്ക് കഷ്ടങ്ങൾ സാരമില്ല, എന്റെ കണ്ണുനീർ എനിക്ക് സാരമില്ല, നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ എന്റെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല. നമ്മൾ ആത്മാവിൽ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടും, രാത്രികാലങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കും, നമ്മൾ പറയും, എന്റെ പ്രിയ നീ വേഗം വന്നാട്ടെ, നീ വേഗം വന്നാട്ട് കർത്താവേ, ഓ ശുദ്ധീകരണത്തോടെ കഴുകലോടെ നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എലിയാസറിനോട് വീണ്ടും ചോദിക്കും, അതേ പ്രിയന്റെ പ്രത്യേകത എന്താണ്, അവന്റെ ശബ്ദം എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവന്റെ സ്വഭാവം എന്താണ്. ഈ യാത്രയാണ് നമ്മുടെ വിശ്വാസ യാത്ര. ആ യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ